പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലെ സ്നേഹവന്ദനം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാ സഹോദരി സഹോദരന്മാരെ അറിയിക്കുകയാണ്, പ്രിയരെ, നാം ഒരുമിച്ച് സ്നേഹനിധിയായ നമ്മളെ കാത്തിരിക്കുന്ന സ്വർഗീയ പിതാവിന്റെ മുൻപിൽ ക്രിസ്തുവിൽ ആയിരിക്കുകയാണ്. യേശു കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച ഏവരും ക്രിസ്തുവിൽ ആ സ്വർഗീയ പിതാവിന്റെ മുമ്പിൽ ആയിരിക്കുകയാണ്. അല്ലാത്ത വ്യക്തികൾ ആദത്തിൽ പിതാവിൽ നിന്ന് മറഞ്ഞിരിക്കുകയാണ്. എല്ലാവർക്കും ക്രിസ്തുയേശു നാമത്തിലുള്ള വന്ദനം. നിങ്ങൾ എല്ലാവരെയും ക്രിസ്തുവിൽ ആ പിതാവിലേക്ക് കടന്നു വരുവാൻ ക്ഷണിക്കുകയാണ്. ആ സ്വർഗീയ കുടുംബത്തിലേക്ക് കടന്നു വരുവാൻ ക്ഷണിക്കുകയാണ്. മരണമുള്ള ഈ ലോകത്തിൽ നിന്ന് മരണമില്ലാത്ത ആ ദൈവിക കുടുംബത്തിലേക്ക് കടന്നു വരുവാൻ ക്ഷണിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, പതിവായി ഈ സന്ദേശം ശ്രവിക്കുന്ന നിങ്ങൾക്കായി പ്രത്യേകം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഈ സന്ദേശത്തിന്റെ ഒക്കെ ലക്ഷ്യം എന്ന് പറയുന്നത്, പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഓരോരുത്തരും ക്രിസ്തുവിലൂടെ നിങ്ങളുടെ സ്വകീയ പിതാവിലേക്ക് ഒന്നായി ചേരുവാൻ വേണ്ടിയാണ്. അങ്ങനെ സ്വകീയ പിതാവ് നിങ്ങളിൽ ജീവിക്കുകയും എങ്ങനെ? ക്രിസ്തുവിൽ. തുടർന്ന് ആ ക്രിസ്തു നിങ്ങളിലൂടെ ഭൂമി വെളിപ്പെടുകയും. അപ്പൊ ആര് വെളിപ്പെടും? ക്രിസ്തുവിന്റെ തലയായ പിതാവ് വെളിപ്പെടും. അങ്ങനെ ദൈവം ഭൂമിയിൽ നമ്മളിലൂടെ നടക്കും. ഇതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇതിന്റെ പേരാണ് ദൈവരാജ്യം. പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഇതാണ് ഈ സന്ദേശത്തിന്റെ ലക്ഷ്യം. ഈ സന്ദേശത്തിന്റെ പേര് ദൈവരാജ്യത്തിന്റെ സുവിശേഷം എന്നാണ്. യേശു ക്രിസ്തു ആണ് ഇത് പ്രസംഗിച്ചത്. അതിന്റെ തുടർച്ചയായി ഇതാ ക്രിസ്തുവിന്റെ ഒരു അവയവമായ ഞാനും ഞങ്ങളും ഇത് പ്രസംഗിച്ചുകൊണ്ടേയിരിക്കുന്നു. ദൈവം ഈ മൂക്കിൽ ശ്വാസം അനുവദിക്കുന്നത് വരെ. പ്രിയ സഹോദരങ്ങളെ, ഇതുമായുള്ള ബന്ധത്തിൽ കഴിഞ്ഞ സന്ദേശത്തിൽ നാം കേട്ടതിന്റെ ഭാഗങ്ങളിലേക്ക് നമ്മൾ കടന്നുപോയി ഇന്ന് നമ്മൾ ഏൽപ്പിച്ചിട്ടുള്ള ഭാഗത്തേക്ക് കടന്നു വരികയാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ബെനിഫിറ്റ് ഓഫ് നോവിങ്. നോവിങ് വാട്ട്? നോവിങ് ദ ട്രൂത്ത്. സത്യം നാം അറിയുന്നതിന്റെ ഗുണം. സത്യം നാം അറിയുന്നതിന്റെ ഗുണം. ഈ ചിന്തകളെല്ലാം ഒരു മനുഷ്യനെ ശുദ്ധീകരിക്കുന്നതുമായുള്ള ബന്ധത്തിലുള്ളതാണ്. കാരണം ദൈവത്തിന്റെ ഇഷ്ടമോ നമ്മുടെ ശുദ്ധീകരണം തന്നെ. ഇവിടെ ഒരുപക്ഷെ കേട്ടുകൊണ്ടും കണ്ടുകൊണ്ടും ഇരിക്കുന്ന പല വ്യക്തികൾക്കും പലപ്പോഴും പല ചിന്തകളും ഉണ്ട്. ലോകത്തിലെ ദൈവത്തിന്റെ ദാസന്മാർ പ്രസംഗിക്കുന്നത് പോലെ അല്ലല്ലോ ഈ വ്യക്തി പ്രസംഗിക്കുന്നത്. പല വ്യത്യാസമുണ്ട്. നമ്മുടെ ടി വി പ്രോഗ്രാം കാണുന്ന കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ എപ്പോഴും ആളുകൾ ആദ്യം കണ്ട പറഞ്ഞൊരു കാര്യം, മറ്റ് സന്ദേശങ്ങളിടയിൽ തികച്ചും വ്യത്യസ്തമായ ഒരു സന്ദേശം. സഹോദരങ്ങളെ, ഇത് വേറെ സന്ദേശമൊന്നുമല്ല. യേശു ക്രിസ്തു പ്രസംഗിച്ച അതേ സന്ദേശമാണ്. പിന്നെ വ്യത്യസ്തമെന്ന് തോന്നാൻ കാരണം യേശു ക്രിസ്തു പ്രസംഗിച്ചത് പ്രസംഗിക്കുന്നവർ ഇന്ന് വിരളം. യേശു ക്രിസ്തു പ്രസംഗിച്ചത് ദൈവരാജ്യ സുവിശേഷം. എന്നാൽ ഇന്ന് ലോകത്തിലെ ദൈവദാസന്മാർ എന്ന് പറയുന്ന നല്ല ഒരു പങ്ക് പ്രസംഗിക്കുന്നത് അതല്ല. ദൈവരാജ്യ സുവിശേഷമല്ല. ദൈവരാജ്യ സുവിശേഷം പ്രസംഗിച്ചു വന്ന യേശുവിനെയാണ്. യേശുവിനെ പ്രസംഗിക്കണം. തീർച്ചയായും യേശുവിനെ പ്രസംഗിച്ചേ പറ്റും. യേശു അല്ലാതെ വേറൊരു വഴിയില്ല. സ്വർഗത്തിനും ഭൂമിക്കും ഇടയിൽ, ദൈവത്തിനും മനുഷ്യരുടെ ഇടയിൽ ഏക മധ്യസ്ഥനായി ദൈവം തന്നെ നിയമിച്ചാക്കിയതാണ് കർത്താവായ യേശു, ദൈവപുത്രൻ, സാക്ഷാൽ വചനം. പ്രസംഗിക്കേണ്ട ആവശ്യമാണ്. പക്ഷെ അപ്പോൾ തന്നെ യേശു പ്രസംഗിച്ച ദൈവരാജ്യ സുവിശേഷവും കൂടെ പ്രസംഗിക്കേണ്ടത് വളരെ ആവശ്യമാണ്. കാരണം നമ്മളുടെ ഡെസ്റ്റിനേഷൻ, നമ്മളുടെ ലക്ഷ്യം, നമ്മൾ അവകാശമാക്കേണ്ടത് ദൈവരാജ്യമാണ്. രാജാവിന്റെ വലത്തുള്ളവരോട് ഇങ്ങനെ പറഞ്ഞു, എന്റെ പിതാവിന് അനുഗ്രഹിക്കപ്പെട്ടവരെ, അതായത് ക്രിസ്തു പറയുകയാണ്, എന്റെ പിതാവിന് അനുഗ്രഹിക്കപ്പെട്ടവരെ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന ദൈവരാജ്യം അവകാശം, കിങ്ഡം അവകാശമാക്കിക്കൊള്ളു. അപ്പൊ അതിലേക്കാണ് നമ്മുടെ യാത്ര, ഇളകാത്ത രാജ്യം പ്രാപിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഫൈനൽ ഹോപ്പ് അല്ലെങ്കിൽ ഡെസ്റ്റിനേഷൻ. അപ്പോ അത് നാം മനസ്സിലാക്കിയിരിക്കുക, അതിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ കർത്താവ് ഒരുക്കിയിരിക്കുന്ന ഒരു വഴിയാണ്, ഒരു മാധ്യമമാണ് ഈ ഒരു ക്രമീകരണം. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, വീണ്ടും ചോദിക്കും, ഞാൻ ആരാണ്, എന്താണ്? വ്യത്യസ്തമായ ടീച്ചിങ്ങുകളാണല്ലോ ഈ വ്യക്തിയിലൂടെ കടന്നു വരുന്നത്. പ്രിയരെ, എപ്പോഴും ശ്രദ്ധിച്ചാട്ടെ, ഇത് വ്യത്യസ്തമായ ടീച്ചിങ് അല്ല, ഈ ബൈബിളിലുള്ള ടീച്ചിങ്. അതുകൊണ്ട് എപ്പോഴും ജനത്തോട് പറയുന്ന ഒരു കാര്യം, നിങ്ങൾ ദേവദാസന്മാരിൽ കേൾക്കാത്ത ഒരു കാര്യം, അവര് പറയുന്നത് എന്നെ വിശ്വസിക്കും എന്നെ വിശ്വസിക്കും, ഞാൻ നിങ്ങളോട് പറയുന്നത് എന്നെ വിശ്വസിക്കരുത് എന്നാണ് പറയുന്നത്. വ്യത്യസ്തമാണ്, വിശ്വസിക്കരുത്, പിന്നെ എന്നെ വിശ്വസിക്കണം. നിങ്ങളുടെ കയ്യിലുള്ള, എന്റെ കയ്യിലില്ല, കയ്യിലുള്ളതല്ല, നിങ്ങളുടെ കയ്യിലുള്ള ബൈബിൾ വിശ്വസിക്കുക, നിങ്ങളുടെ കയ്യിലുള്ള ബൈബിൾ വിശ്വസിക്കുക. ഇനി ബൈബിളിൽ ഇല്ലാത്തത് എന്തെങ്കിലും ഞാൻ പറയുന്നുവെങ്കിൽ നിങ്ങൾ എനിക്കൊരു ഉപകാരം ചെയ്യണം, കാരണം ഞാൻ പലതിലും കുറവുള്ള വ്യക്തിയാണ്. കുറവില്ലാത്ത പെർഫെക്റ്റ് ആയ യേശുവിനെ അനുഗമിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എവിടെയെങ്കിലും ബൈബിളിൽ ഇല്ലാത്തതാണ് ഞാൻ പറയുന്നതെങ്കിൽ നിങ്ങൾ എനിക്ക് നോട്ട് ചെയ്യണം. ദേവദാസനെ മത്തായിയുടെ സുവിശേഷം ഇന്ന അധ്യായം ഇന്ന വാക്യം പറയണം, അങ്ങ് പറഞ്ഞതല്ല ശരി, ഇതാണ് ശരി. എനിക്ക് എത്രയോ സന്തോഷമാണെന്നറിയോ നിങ്ങളോട് അങ്ങ് സംസാരിക്കാനായിട്ട്, കാരണം നിങ്ങൾ എന്നെ തിരുത്തുവാൻ സഹായിച്ചവരാണ്. പകരം എന്തെങ്കിലുമൊക്കെ എഴുതി വിടുന്നത് എനിക്ക് യാതൊരു താല്പര്യമില്ല, അത് വെറും ജഡീകമാണ്. എന്തെങ്കിലും എഴുതി വിടണമെങ്കിൽ അതിന്റെ താഴെ വചനം കൊടുക്കുക, ഇന്ന വചനപ്രകാരം ഇന്ന വചനപ്രകാരം. ദൈവത്തിന്റെ വചനം പറഞ്ഞു, രണ്ടോ മൂന്നോ പേരുടെ സാക്ഷ്യം ഒഴിയാൻ ഏതൊരു കാര്യവും ഉറപ്പാക്കാം. ഒരു സാക്ഷ്യം ഒഴിയും ഇല്ലാതെ എന്തെങ്കിലും എഴുതി വിട്ടിട്ട് യാതൊരു കാര്യമില്ല, അതെല്ലാം ജഡീക ജൽപ്പനങ്ങൾ അത്ര. അലറിയ കാര്യത്തിലേക്ക് കടന്നു വരിക. അപ്പോൾ ഞാൻ ആരാണെന്നുള്ള ചിന്തയിൽ വേറെ ആരുമല്ല, ദൈവത്തിന്റെ ഭവനത്തിലെ ഒരു വ്യക്തിത്വമാണ്. ക്രിസ്തുവിനെ പോലെ ക്രിസ്തുവിന്റെ ഉള്ളിൽ ഞാൻ ഇതാ ദൈവത്തിന്റെ മകനാണ്. നേരത്തെ ആദത്തിലായിരുന്നു, ഇപ്പോൾ നിങ്ങൾ യേശു രക്ഷകനായ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെപ്പോലെ തന്നെ ക്രിസ്തുവിന്റെ ഉള്ളിൽ ഞാൻ ദൈവത്തിന്റെ മകനാണ്. അപ്പോൾ തന്നെ ക്രിസ്തുവിനെ സംബന്ധിച്ച് ഞാൻ ദൈവത്തിന്റെ ക്രിസ്തുവിന്റെ ദാസനാണ്, ഞാൻ അവയവമാണ്. തലയുടെ കീഴിലുള്ള ഓരോ അവയവവും തലയുടെ ദാസന്മാരാണ്, ക്രിസ്തു നമ്മുടെ തലയാണ്. അപ്പോ എ സൺ ഹൂ സർവ്സ്, അതാണ് ഞാൻ മനസ്സിലാക്കുക. ഒരു ഈ ഗ്രൂപ്പിലോ ഈ ഭൂമിയിലോ ഒരു ഗ്രൂപ്പിലോ ഒരു സംഘടനയിലോ ഒരു മതത്തിലോ ഇല്ല, പകരം ദൈവഭവനത്തിലുണ്ട്. ദൈവഭവനത്തിലെ ദൈവത്തിന്റെ മകനാണ് എന്റെ പൗരത്വം, അന്ന് സ്വർഗത്തിലാണ്. അപ്പോൾ തന്നെ ഭൂമിയിൽ ഒരു താൽക്കാലിക പൗരത്വവും ഉണ്ട്. സ്വർഗത്തിലുള്ള എന്റെ ഭൂമിയിലെ ജോലി എന്ന് പറയുന്നത് സ്വർഗത്തിലെ സ്വർഗത്തിന്റെ അംബാസിഡറാണ് ഭൂമിയിൽ. ആ സ്വർഗത്തിന്റെ ഇഷ്ടം ഭൂമിയിൽ സ്വർഗത്തിന്റെ ജനത്തിൽ സ്ഥാപിച്ച് കൊടുക്കുന്ന വ്യക്തിത്വമാണ്. അപ്പോൾ ഇതൊക്കെയാണ് എന്റെ വേറെ ബുഡ്സ്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ എന്നിലേക്കല്ല നോക്കേണ്ടത്, ക്രിസ്തുവിലൂടെ പിതാവിലേക്ക് നോക്കുക. അങ്ങനെ ആ ക്രിസ്തു വെളിപ്പെടുത്തി തന്ന പിതാവിനെ പോലെ ഇതാ ദൈവത്തിൽ ആശ്രയിച്ച് ക്രിസ്തു പറഞ്ഞു, ഞാൻ എന്റെ പിതാവിനെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെയും അയക്കുന്നു. അതേ രീതിയിൽ തന്നെ ക്രിസ്തുവിൽ ആ പിതാവിനെ വെളിപ്പെടുത്തി തരുവാൻ കർത്താവിന്റെ കൃപയിൽ ശരണപ്പെടുകയാണ്. സൂമിലായിരിക്കുന്ന എല്ലാ സഹോദരങ്ങളും വെറും കാഴ്ചക്കാരായിട്ട് മാത്രം ഇരിക്കാതെ പ്രാർത്ഥിക്കുക. ഇതൊരു സ്പിരിച്വൽ ഫൈറ്റ് ആണ്, ഇത് വെറും പ്രസംഗമല്ല, ഇതൊരു സ്പിരിച്വൽ ഫൈറ്റ് ആണ്. ഗ്ലോറി. അതുകൊണ്ട് എല്ലാവരും ആത്മാർത്ഥയോട് പ്രാർത്ഥിക്കുക, ദൈവം തന്റെ ചിന്തകളെ വെളിപ്പെടുത്തുവാൻ. തുടർന്ന് വിശുദ്ധനായ ഒരു കൂട്ടം ജനത്തെ തന്റെ ആത്മാവിൽ ദൈവം ഒരുക്കുവാനും ഇടയാകും. ലോർഡ് വി താങ്ക് യു, വി ഗീവ് യു ഗ്ലോറി. അപ്പോ പ്രിയ സഹോദരങ്ങളെ, മനസ്സിലാക്കുന്ന വിഷയം ബെനിഫിറ്റ് ഓഫ് നോവിങ് ദ ട്രൂത്ത്. റോമലേഖനം 7:18 ഇതിലേക്ക്, ഇത് സബ് ടൈറ്റിലാണ്, നമ്മൾ അത് വായിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ടേക്ക് പോവാണ്. 7:18 കർത്താവ് ഉറക്കെ ഒന്ന് വായിച്ച
ദിവസം 7:11 അല്ലേ?
റോമലേഖനം 7 അതിന്റെ 18 വാക്യം.
എന്നിൽ എന്ന് വെച്ചാൽ എന്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്നു ഞാൻ അറിയുന്നു.
എന്നിൽ എന്ന് വെച്ചാൽ എന്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു. For I know that in me, that is, in my flesh, dwelleth no good thing. For I know that. ഞാൻ അറിയുന്നു. സഹോദരങ്ങളൊന്ന് പറഞ്ഞേ, ഞാൻ അറിയുന്നു. ഈ അറിവ് നമുക്കുണ്ടോ? ഞാൻ അറിയുന്നു. അറിവിന്റെ ബെനിഫിറ്റ് ഒന്ന് വേറെയാണ്. ഇപ്പൊ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത്, തുടക്കം ഇതൊരു സീരിയസ് ആയിട്ടുള്ള സന്ദേശമാണ്. കർത്താവ് അതിന്റെ മെയിൻ ടൈറ്റിൽ തന്നിരിക്കുന്നത് ഇതാണ്, എന്റർ ടു ദ കിങ്ഡം വേർ ദർ ഈസ് ദ കിങ്. രാജാവുള്ള രാജ്യത്തിലേക്ക് പ്രവേശിക്കുക. ആ രാജാവുള്ള രാജ്യമാണ് ദൈവരാജ്യം. നാം ഇന്നായിരിക്കുന്നത് ലോകത്തിലാണ്. അപ്പോ അതെങ്ങനെ പ്രവേശിക്കും? അവിടെയാണ് യേശു ക്രിസ്തു യോഹന്നാൻ 10:9 പറയുന്നത്. യേശു പറയുന്നു, ഞാനാണ് വാതിൽ, എന്നിലൂടെ നിങ്ങൾക്ക് അകത്ത് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാം. അപ്പൊ നിങ്ങൾ എവിടെയാണ്? ലോകത്തിലാണ്. അപ്പൊ ലോകത്തിനും ദൈവരാജ്യത്തിനും ഇടയിലുള്ള വാതിൽ ആരാണ്? ക്രിസ്തുവാണ്. പെന്നിലൂടെ അകത്ത് കിടക്കാം, പക്ഷെ ഈ ജനത്തിനകത്ത് കിടക്കാൻ കഴിയുന്നില്ല. അപ്പൊ അകത്ത് കിടക്കാൻ കഴിയാത്തതിന്റെ കാര്യങ്ങളാണ് കർത്താവ് ഈ നാളിൽ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോ ആ പറഞ്ഞു തന്നത് നമ്മൾ അറിഞ്ഞാലോ നമുക്കവിടെ ബെനിഫിറ്റ് ഉണ്ട്, അറിഞ്ഞില്ലെങ്കിലോ നമുക്ക് ബെനിഫിറ്റ് ഇല്ല. അറിഞ്ഞാലേ നമുക്ക് ആ അറിവിന്റെ അടിസ്ഥാനത്തിൽ മൂവ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ആ അറിവ് ഈ ലോകപ്രകാരമുള്ള ഒരു അറിവാണെങ്കിൽ നാം പെട്ടുപോയത് തന്നെ. പകരം ആ അറിവ് സത്യം, ദൈവം നമുക്ക് തരുന്ന അറിവാണെങ്കിൽ നമുക്ക് ആ അറിവ് നമ്മളെ സ്വതന്ത്രമാണ്. യോഹന്നാൻ 8:32 വായിച്ച് 8:32
Praise the Lord. സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രന്മാരാക്കുകയും ചെയ്യും.
സത്യം അറിയണം, അറിയാതെ നിവൃത്തിയില്ല. സത്യം അറിയുന്നില്ല, കാരണം സത്യത്തിനോട് അടുത്ത് നിൽക്കുന്ന, അതായത് സത്യമല്ലാത്ത നുണകളാണെന്ന് ലോകത്ത് നിറച്ചു കിടക്കുന്നത്. ഇനി ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന നമ്മുടെ സഹോദരങ്ങളെ പിശാചിതങ്ങള് സത്യത്തോട് അടുത്ത് നിൽക്കുന്നതിനെയൊക്കെ കൊണ്ടുതരും. സത്യം തരില്ല, സത്യത്തോട് അടുത്ത് നിൽക്കുന്നതിനെയൊക്കെ കൊണ്ടുതരും. അപ്പൊ നമ്മൾ വിചാരിക്കും അതാണ് സത്യം, എന്ന് ചിന്തിച്ചാൽ അവിടെ നിൽക്കും നമ്മുടെ ജീവിതത്തിൽ ലക്ഷ്യത്തിലേക്ക് എത്തുന്നത്. അതാണ് നമ്മുടെ വ്യാഴാഴ്ച ബൈബിൾ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നത്, ഗോഡ് സ്പ്ലിറ്റ് ഓപ്പറേഷൻ. അപ്പോ പ്രിയ സഹോദരങ്ങൾ, ആ ജനത്തെ അറിയിച്ചു കൊടുക്കുകയാണ് എന്താണ് സത്യം നമുക്ക്. അപ്പോ സത്യത്തിന് അടുത്ത് വരുന്ന കാര്യങ്ങളൊക്കെ കൊണ്ട് നമുക്ക് തന്നിട്ട് ഇതാണ് സത്യം എന്ന് പറയുന്നത്. നമ്മൾ ഒരിക്കലും ആ ലക്ഷ്യത്തിലെത്തത്തില്ല. ചുമ്മാ പേര് ലേബലിൽ നമ്മൾ അങ്ങനെ ആയിരിക്കും, പക്ഷേ ലക്ഷ്യത്തിലേക്ക് എത്തത്തില്ല. ശരിക്കും പറഞ്ഞ പെട്ടെന്ന് ഇപ്പൊ എന്റെ മനസ്സിൽ വരുന്നത്, പണ്ട് അമ്മയാണെന്ന് തോന്നുന്നു, വീട്ടില് പഞ്ചസാര വാങ്ങിച്ചിട്ട് അത് കലക്കിയിട്ട് ഈ പഞ്ചസാരക്ക് മധുരമില്ല, മധുരം വരുന്നില്ല. അപ്പോ എന്തോ അന്ന് പേര് പറഞ്ഞു, ഞാൻ ഓർക്കുന്നില്ല, അതിന്റെ പൊടി പഞ്ചസാരയോ എന്തൊക്കെയോ ഒരു പേര് പറഞ്ഞു. കാരണം പേര് പഞ്ചസാര എന്നാണ്, ഗുണമില്ല, പഞ്ചസാരയുടെ ഗുണം വരുന്നില്ല. അപ്പൊ ഇതേപോലെ തന്നെ നമ്മൾ പല സംഭവങ്ങളും വാങ്ങിക്കും, പക്ഷെ അതിന്റെ ഗുണം, അതിന്റെ റിസൾട്ട് കിട്ടത്തില്ല. ഇതേപോലെയാണ് ഇന്നത്തെ നല്ലൊരു വാങ്ങി ക്രിസ്തീയ സമൂഹവും. അവരെ ക്രിസ്തുവിനെ ആരാധിക്കുന്നു, ക്രിസ്തുവിനെ സ്തുതിക്കുന്നു, പക്ഷെ ഗുണം വരുന്നില്ല. ഒന്നിയോഹന്നാൻ 3:9 അവരുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നില്ല. എന്താണ് ഒന്നിയോഹന്നാൻ 3:9? ദൈവം ജനിച്ചാൽ പാപം ചെയ്യുന്നില്ല, കാരണം പാപം ചെയ്യാനുള്ള കഴിവ് അവനില്ല, ദൈവത്തിന്റെ വിത്ത് അവന് കിടക്കുന്നു. മാത്രമല്ല, ഈ അതിലേക്ക് വളർന്ന വ്യക്തിത്വങ്ങളാണെങ്കിൽ അവർ വാ തുറക്കുമ്പോൾ ജീവജലത്തിന്റെ അരുവികൾ അവിടുന്ന് റിലീസ് ചെയ്യപ്പെടും. അത് അഭിഷേകത്തിന്റെ ശക്തിയല്ല, അഭിഷേകത്തിന്റെ ശക്തി വേറെ. ജീവജലത്തിന്റെ നദികൾ അകത്തുനിന്ന് പുറപ്പെടുന്നത് ജീവന്റെ നദികളാണ്, ആത്മാവിൽ നിന്ന് പുറപ്പെടുന്നതാണ്. അഭിഷേകം സർവ്വജടത്തിന്റെ മേലും വരുന്നതാണ്. ഹല്ലേലൂയ. എന്നാൽ ഇന്നർ തലത്തിലുള്ള അനോയിന്റിങ്ങും ഉണ്ട്. അതിനെക്കുറിച്ചല്ല ഈ അപ്പോസ്തല പ്രവൃത്തികളിൽ പറയുന്നത്. ദാ അനോയിന്റിങ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് ദാ നിങ്ങൾ ഭൂമിയുടെ അറ്റത്തോളം സാക്ഷികളാകുമെന്ന് പറയുന്നു. അത് സുവിശേഷം അറിയിക്കാനുള്ള എംപവർമെന്റ് ആണ്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ആ എംപവർമെന്റ് കൊണ്ടല്ല നമ്മൾ സ്വർഗരാജ്യാവകാശമാക്കുന്നത്. സ്വർഗരാജ്യാവകാശമാക്കുന്നത് നമ്മുടെ അകത്ത് വരുന്ന ജീവനുമായിട്ടുള്ള ബന്ധത്തിലാണ്, അത് വിശുദ്ധിയുമായുള്ള ബന്ധത്തിലാണ് കിടക്കുന്നത്. അതുകൊണ്ടാണ് അഭിഷേകം പ്രാപിച്ച പല ദൈവദാസന്മാര് മത്തായി 7:22-23 പുറന്തള്ളപ്പെട്ടു പോയത്. അവർ രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി, സകല പരിപാടിക്കത് കർത്താവ് പറഞ്ഞ് ഗതാവും. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഈ നാടുകളിൽ നമ്മളൊന്ന് ശ്രദ്ധിച്ചുകൊള്ളണം. വളരെ ശ്രദ്ധയോടുകൂടി നമ്മുടെ ജീവിതത്തിൽ റിസൾട്ട് ഉണ്ടോ എന്ന് നോക്കണം. റിസൾട്ട് ഇല്ല എങ്കിൽ സംതിങ് റോങ് സംവേർ എൽസ്. നമ്മൾ ചതിക്കപ്പെട്ടിരിക്കുകയാണ്. കാരണം ദൈവത്തിന്റെ വചനം പറയുന്നു, മനുഷ്യരെ ചതിക്കുന്ന പിശാച്, അവൻ അനേക തന്ത്രങ്ങളിലൂടെയാണ് ചതിക്കുന്നത്, തന്ത്രങ്ങളിലൂടെ. അപ്പോ കള്ളനോട്ട് തന്നിട്ടാണ്, നല്ല നോട്ട് പോലെ തന്നെ ഇരിക്കുന്ന കള്ളനോട്ട് തന്നിട്ടാണ് ജനത്തെ പറ്റിക്കുന്നത് ലോകം അല്ലെ. ഇതേപോലെ തന്നെ കള്ളക്രിസ്തുക്കളെ തന്നിട്ടാണ് നമ്മളെ ചതിക്കുന്നത്. കള്ളക്രിസ്തു ഒരിക്കലും പിതാവിനെ വെളിപ്പെടുത്തത്തില്ല, പകരം താൻ തന്നെ കൊണ്ട് തന്നെ പിതാവിനെ അങ്ങ് മറക്കും. അങ്ങനെയല്ല ബൈബിളിലെ ക്രിസ്തു, യോഹന്നാൻ 1:18, ഇതാ പിതാവിനെ ആരും വരുന്നാലും കണ്ടിട്ടില്ല, പക്ഷേ തന്റെ മാറിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ എന്ത് ചെയ്യുന്നു, പിതാവിനെ മറയ്ക്കുന്നു എന്നൊരു വചനം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. പിതാവിനെ വെളിപ്പെടുത്തുന്നു. അങ്ങനെ ബൈബിളിലെ ക്രിസ്തു എവിടെ വന്നാലും അവിടെയൊക്കെ പിതാവിനെ വെളിപ്പെടുത്തുകയായിരിക്കും ചെയ്യുന്നത്. നിങ്ങൾ മനസ്സിലാക്കിയോ, പിതാവ് നിങ്ങളുടെ ഹൃദയത്തിൽ വെളിപ്പെട്ട, നിങ്ങളുടെ ഹൃദയത്തിൽ പുത്രത്വം വെളിപ്പെടും. പുത്രത്വം വെളിപ്പെടും. പിതാവ് വെളിപ്പെട്ടാൽ പുത്രത്വം വെളിപ്പെടും. കാരണം ഒരിക്കലും പുത്രൻ ഇല്ല, ആരില്ലാതെ, പിതാവ് ഇല്ലാതെ പുത്രൻ ഇല്ല. പിതാവിനെ വെളിപ്പെട്ടാൽ പുത്രത്വം വെളിപ്പെടും. ഇത് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് സർവ്വ സൃഷ്ടികൾ ഈറ്റുനോടെ കാത്തിരിക്കുന്ന എന്തിനു വേണ്ടിയാ? നമ്മുടെ ഉള്ളിൽ പുത്രത്വം വെളിപ്പെടാനാണ്, നമ്മൾ ദൈവപുത്രനായി വെളിപ്പെടാനാണ്. ഹല്ലേലൂയ. അത് നമ്മുടെ ഉള്ളിൽ സംഭവിക്കണം. അത് നമുക്ക് സത്യം അറിയുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ അത് സംഭവിക്കുന്നത്. അപ്പോ കഴിഞ്ഞ സന്ദേശത്തില് ഈ സത്യവും ഈ മണ്ഡലമെല്ലാം നടക്കുന്ന അദൃശ്യമാണ്, അദൃശ്യമാണ്. ഇതൊന്നും ദൃശ്യമായ കാര്യങ്ങൾ, നമ്മുടെ നോട്ടം മുഴുവൻ വയറിൽ നിന്ന് ആരംഭിച്ച് വയറലിനെ അടിസ്ഥാനമിട്ട് ലോകത്തിലേക്ക്, കാഴ്ചയുടെ മണ്ഡലത്തേക്ക് നമ്മൾ നോക്കുകയാണ്. എന്നാൽ അതെല്ലാം താൽക്കാലികമാണ്. വയറിൽ അടിസ്ഥാനമിട്ട് കാഴ്ചയുടെ മണ്ഡലത്തിൽ, പെട്ടെന്ന് മനസ്സിലാക്കാൻ, ഇതുണ്ടോ, ഇതൊരു കൊമ്പിള് ഞാൻ കുത്തുകയാണ്, ഒരു പേപ്പർ ആയിരുന്നു കേട്ടോ, പേപ്പർ. ഓക്കെ, ഇതിന്റെ ഒരു കുമ്പിള് കുത്തി, കുമ്പിള് കുത്തി, ഇതിന് ഇതിന് ഇതിന്റെ അടിസ്ഥാനം, ഇതിന്റെ ഈ ഭാഗം കണ്ടോ, ഇത് ഇവിടെ, ഇത് വയറാണ്, വയർ, മനുഷ്യന്റെ വയർ. വയറിൽ അടിസ്ഥാനമിട്ട് നേരെ നമ്മൾ കാഴ്ചയുടെ മണ്ഡലത്തിലേക്കാണ് നോക്കണം, താൽക്കാലിക മണ്ഡലത്തിലേക്ക്. എന്നാൽ ഇതിന്റെ എല്ലാം ഉള്ളിലേക്കാണ് ദൈവപുത്രൻ നമ്മൾ നോക്കാൻ പഠിപ്പിക്കുന്നത്. ഹാർട്ട് ആൻഡ് മൈൻഡ്, ഗോഡ്സ് ഇൻവിസിബിൾ എഞ്ചിനീയറിംഗ്, അദൃശ്യമായ ആ വർക്കിലേക്കാണ് നമ്മൾ നോക്കാൻ പറയുന്നത്, ദൈവത്തിന്റെ അദൃശ്യമായ വർക്കിലേക്ക്. അപ്പോ നമ്മൾ ആ ഒരു മണ്ഡലത്തിലേക്കാണ് നമ്മൾ നോക്കുന്നത്. ആ ഒരു മണ്ഡലത്തിലേക്ക് നമ്മൾ നോക്കിയപ്പോ ഹാർട്ട് എന്താണെന്ന് മനസ്സിലായി, മൈൻഡ് എന്താണെന്ന് മനസ്സിലായി. ഇത് മനസ്സിലാകാത്ത വ്യക്തികളുണ്ടെങ്കിൽ കഴിഞ്ഞ സന്ദേശങ്ങളെ പോയി ശ്രദ്ധിക്കുക, കാരണം നമ്മളിത് തുടർച്ചയായിട്ട് പോയിക്കൊണ്ടിരിക്കുക. നിങ്ങൾ ഒരു സന്ദേശം മാത്രം, ഇത് മാത്രം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ചിലർക്കൊക്കെ മനസ്സിലാവും, പക്ഷെ പലതും നിങ്ങൾക്ക് മനസ്സിലാവില്ല. കാരണം ഇതിന് മുമ്പ് വെച്ചിട്ടുള്ള കല്ലുകൾ, പറഞ്ഞിട്ടുള്ള സന്ദേശങ്ങൾ നിങ്ങൾ കേൾക്കാത്തത് കൊണ്ട് ഇപ്പൊ പറഞ്ഞ എന്താ നിങ്ങൾക്ക് ഒരുപക്ഷെ മനസ്സിലാകണമെന്നില്ല. അങ്ങനെയുള്ളവർ എന്ത് ചെയ്യണം, www.kingdommessage.com എന്ന വെബ്സൈറ്റിൽ കടന്നുപോയി ഇതിന് മുമ്പുള്ള സന്ദേശങ്ങളെല്ലാം അവിടെ ഓർഡർ അനുസരിച്ച് കൊടുത്തിട്ടുണ്ട്, അതെല്ലാം കേട്ട് കടന്നു വരാൻ ഓർപ്പിക്കുകയാണ്. മറ്റുള്ളവരെ അതിലേക്ക് റെഫർ ചെയ്യുക. അങ്ങനെ ഒരു സോണിലെ നിങ്ങൾ നേടിയാൽ, ഒരു സെന്റ് സ്ഥലമോ രണ്ട് സെന്റ് സ്ഥലമോ ഒരേ ഏക്കറോ 10 ഹെക്ടറോ അല്ല, പകരം സർവ ലോകം നേടുന്നതിനേക്കാളും വലിയ ധനമാണ് നിങ്ങൾ നേടുന്നത്. പ്രിയ സഹോദരങ്ങളെ, ഇതുമായുള്ള ബന്ധത്തിൽ കാണുന്നത് താൽക്കാലിക, കാണാത്ത നിത്യം. അദൃശ്യമായ സൈഡിലേക്കാണ് ദൈവം നമ്മളെ കൊണ്ടുപോകുന്നത്, അദൃശ്യമായ സൈഡ്. കാരണം മനുഷ്യനിൽ 3/2 ഭാഗവും അദൃശ്യമാണ്, ആത്മാവ്, ദേഹി, ദേഹം എന്നീ മൂന്ന് മണ്ഡലങ്ങളിൽ ദേഹം മാത്രമേ ദൃശ്യമുള്ളൂ, ബാക്കി 2 ഭാഗവും അദൃശ്യമാണ്. അപ്പൊ അദൃശ്യമായ മണ്ഡലത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെയാണ് നമുക്ക് മാറ്റം സംഭവിക്കേണ്ടത്, അവിടെയാണ് നമ്മുടെ യുദ്ധം നടക്കുന്നത്. ഹല്ലേലൂയ. കാരണം ജഡരക്തത്തോട് നമുക്ക് പോരാട്ടം ഇല്ല. അപ്പൊ അദൃശ്യ മണ്ഡലത്തിലാണ് നമുക്ക് പോരാട്ടം ഉള്ളത്. അപ്പൊ ഇതുമായുള്ള ബന്ധത്തിൽ നാം ഇപ്പോ ഉൾത്തലങ്ങളെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ ഒരറിവ്, ചില അറിവുകളുണ്ട്, ഒരു 3 അറിവുകളാണ്, തുടർച്ചയായിട്ട് ധാരാളം അറിവുകളുണ്ട്. അതിൽ പ്രധാനമായ ഒരു 3 അറിവുകൾ നാം അറിഞ്ഞിരിക്കണം. അതില് ഒന്നാണ്, അതിൽപ്പെട്ട ഒരറിവാണ് നമുക്ക് നമ്മളെ നന്നാക്കി എടുക്കാൻ പറ്റില്ല. ഞെട്ടിയൊന്നും പോകണ്ട, അറിഞ്ഞോ, നമുക്ക് നമ്മളെ നന്നാക്കി എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ദൈവവും അതിന് തുനിഞ്ഞില്ല. ദൈവം തുനിയാത്തതിന് നമ്മൾ തുനിഞ്ഞിട്ട് കാര്യവുമില്ല. അപ്പോ നമ്മളുടെ ജീവിതത്തിലെ പല പണികളും നമ്മൾ വേസ്റ്റ് ചെയ്യുക, സമയം വേസ്റ്റ് ചെയ്യുക. നമ്മുടെ ജീവിതത്തിൽ നിങ്ങൾ ചിന്തിക്കും എന്താ ഇങ്ങനെ പറഞ്ഞേ, പറഞ്ഞത് വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ നന്നാവില്ല. ഏത് നമ്മൾ? നമ്മളിലെ പഴയ നമ്മൾ നന്നാവില്ല. പിന്നെ എന്ത് ചെയ്യാനേ പറ്റുള്ളൂ? അവനെയോ അല്ലെങ്കിൽ അവളെ ഡിസിപ്ലിൻ അച്ചടക്കത്തിൽ കൊണ്ടുവരാൻ നമുക്ക് ശ്രമിക്കാം, പക്ഷെ നന്നാവില്ല. അച്ചടക്കത്തിൽ കുറച്ച് വന്നു കഴിയുമ്പോൾ നമ്മൾ പറയും നന്നായിരുന്നു. അത് നന്നായിട്ടില്ല, അതിനെ ഒതുക്കി വെച്ചേക്കുന്നതാണ്. ഒതുക്കി വെച്ചതേ ഉള്ളൂ, നന്നായിട്ടൊന്നുമില്ല, ഒതുക്കി വെച്ചതേ ഉള്ളൂ. ഒതുക്കി കിഡ്സ് ചർച്ച് ഉണ്ട്, കിഡ്സ് ചർച്ച് എല്ലാ വെള്ളിയാഴ്ചയും. അപ്പൊ ചില കുട്ടികളുണ്ട്, അവരോട് ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് പലപ്പോഴും എന്ത് പറഞ്ഞാലും ചില കുട്ടികൾ അനുസരിക്കും, ചിലതനുസരിക്കത്തില്ല. അപ്പൊ അനുസരിക്കാതെ വരുമ്പോ അവരനുസരിപ്പിക്കുന്ന പണി എന്ന് പറയുന്നത് ദൂരെ കൊണ്ടുപോയി അടിക്കാൻ പറ്റത്തില്ലല്ലോ. ചിലപ്പോ 3-4 കിലോമീറ്റർ, 5-7 കിലോമീറ്റർ അപ്പുറം ആയിരിക്കും. അവരുടെ അപ്പന്മാർക്കൊരു പണി കൊടുക്കും, അപ്പന്മാരോട് പറയും വൈകിട്ട് കുട്ടിയെ കൊണ്ട് വീട്ടിൽ വരണം ഇത്ര മണിക്ക്. അപ്പൊ കൊണ്ടുവന്നില്ലെങ്കിൽ പിന്നെ അപ്പനോടായിരിക്കും ചോദ്യം. അപ്പൊ പിന്നെ അപ്പനും പേടിയായി, പിന്നെ അനുസരിക്കാത്തതിനും പേടിയായി. അങ്ങനെ അപ്പനും മോനും കൂടി വീട്ടിൽ വരും. എന്നിട്ട് ബൈബിൾ തുറപ്പിക്കും മോനെ കൊണ്ട്, അപ്പനെ മുമ്പിലിരുത്തും. എന്നിട്ട് ബൈബിളില് സദൃശ്യ വാക്യങ്ങളിൽ ചില വാക്യങ്ങൾ വായിക്കും, ശിക്ഷണത്തിന്റെ വടിയെ കുറിച്ച് വായിക്കും. ശിക്ഷണത്തിന്റെ വടി കുട്ടികളുടെ കെട്ടുകളെ പൊട്ടിച്ചു കളയുന്നു. വടിയെ സ്നേഹിക്കുന്നവൻ മക്കളെ സ്നേഹിക്കുന്നു, വടി ഉപയോഗിക്കുന്നവൻ മക്കളെ സ്നേഹിക്കുന്നു. വടി ഉപയോഗിച്ചാൽ അവൻ ചത്തുപോകുകയില്ല, അവന്റെ പ്രാണൻ പാതാളത്തിൽ നരകത്തിൽ നിന്ന് രക്ഷിക്കുക അത്രേ ചെയ്യുന്നത്. കുട്ടി ഇതിനെ കുട്ടിയെ കൊണ്ട് ഉറക്കം വായിപ്പിക്കും. അപ്പോ കുട്ടിയോട് ചോദിക്കും, കുട്ടിയെ സ്നേഹിക്കുന്നവൻ എന്നെ ഉപയോഗിക്കും. അപ്പൊ കുട്ടി പറയും, കുട്ടിയെ സ്നേഹിക്കുന്നവൻ വടി ഉപയോഗിക്കും. അപ്പോ ഞാൻ അങ്കിള് പാസ്റ്റർ അങ്കിൾ ഈ വടി ഉപയോഗിച്ചാൽ മോനെ സ്നേഹിക്കുകയാണോ അതോ ദേഷിക്കുകയാണോ? കുട്ടി പറയും സ്നേഹിക്കുകയാണ് എന്ന് പറഞ്ഞ് തീരുന്നതിന് മുമ്പ് ആ തൊടയുടെ ഭാഗത്ത് അടി വീണിരിക്കും. മനസ്സിലായോ? കുട്ടി നന്നായോ? നന്നായില്ല. പിന്നെ എന്ത് പറ്റി? കുട്ടി നന്നായില്ല, കുട്ടിയുടെ അകത്തുനിന്ന് പൊങ്ങി വന്ന ആ അനുസരണക്കാരാണല്ലോ അത് താഴേക്ക് പോയി ഒതുങ്ങി ഒതുങ്ങി. അയ്യോ, ഞാൻ പുറത്തിറങ്ങരുത്, ഞാൻ പുറത്തിറങ്ങരുത്, ഞാൻ പുറത്തിറങ്ങിയാൽ അടി കിട്ടു. മനസ്സിലായ? ഇവൻ നന്നാവൂല. ഏത്? നമ്മളിലെ പഴയ മനുഷ്യനുണ്ടല്ലോ, അവൻ നന്നാവൂല. അവനെ എന്ത് ചെയ്യാനേ പറ്റുള്ളൂ? അവനെ അച്ചടക്കം, ഇംഗ്ലീഷിൽ ഡിസ്പ്ലിൻ, ഡിസിപ്ലിൻ ചെയ്യാനേ പറ്റുകയുള്ളൂ. അവനെ നന്നാക്കാൻ പറ്റില്ല. മനസ്സിലായി? ഈ ഒരു അറിവ് നമുക്ക് ആദ്യം മനുഷ്യരുമായിട്ട് ഇടപെടുമ്പോ മനസ്സിലാക്കിക്കൊള്ളണം. എന്നെ പോലെ തന്നെ നന്നാകാത്തൊരു ഇനമാണ് എന്റെ മുമ്പിൽ നിൽക്കുന്നത്. ഇവിടുത്തെ കിട്ടിയ പിന്നെ കുറെയൊക്കെ നല്ല രീതിയിൽ പെരുമാറുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം ചുറ്റുപാടും ആ വ്യക്തിയുടെ ചുറ്റുപാടും കുറെ വടികൾ നിന്നിട്ട് നന്നാക്കി വെച്ചേക്കുക. ചുറ്റും വടികൾ നിൽക്കുക, വടി വടി വടി, ആ വടി നിന്ന് നന്നാക്കി വെച്ചിരിക്കുക. അല്ലാതെ നല്ലതായത് കൊണ്ടല്ല. എല്ലാവരും പാപം ചെയ്തു, അതിൽ 10 പേരൊഴിച്ചു ബാക്കി എല്ലാവരും കൊള്ളരാത്തവരായി എന്ന് പറഞ്ഞു കണ്ടിട്ടുണ്ടോ? ഇല്ല. എല്ലാവരും പാപം ചെയ്തു, എല്ലാവരും കൊള്ളരാത്തവരായി സ്വന്തം. എല്ലാവരും കൊള്ളരുതാത്തവരായി എല്ലാവരും. അതിന് പെട്ടതാ ഞാനും, അതിന് പെട്ടതാ നിങ്ങളും. അപ്പൊ ഈ ഒരു അറിവ് നമ്മുടെ അകത്ത് വരണം. എന്താണ് അറിവ്? ഞാൻ നന്നാകൂല. ഏത് ഞാൻ? എന്റെ പഴയ ഞാൻ നന്നാകൂല. എന്നെ നന്നാക്കാൻ ശ്രമിക്കുന്നതൊക്കെ വർത്തമാണ്. പിന്നെ എന്നെ എന്ത് ചെയ്യാൻ പറ്റും? എന്നെ ഒതുക്കാൻ പറ്റും. എന്തുകൊണ്ട് ഒതുക്കാൻ പറ്റും? എന്തുകൊണ്ട് ഒതുക്കാൻ പറ്റും? ശിക്ഷണ നടപടികളിലൂടെ, നിയമങ്ങളിലൂടെ ഒക്കെ എന്നെ ഒതുക്കാൻ പറ്റും. എന്നെ ഒതുക്കാനായിട്ട് പറ്റും. ശിക്ഷണ നടപടികളിലൂടെ എന്നെ ഒതുക്കാൻ പറ്റും. ഹല്ലേലൂയ. അല്ലെങ്കിൽ ഒതുങ്ങൂലെന്നേ. നിങ്ങൾ കണ്ടോണ്ട് ഈ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോ, ഞാൻ ഈ കോട്ടയത്തെ ഇടയ്ക്ക് നമുക്ക് നേരത്തെ എല്ലാ മാസം മീറ്റിംഗ് ഉണ്ടായിരുന്നല്ലോ ഈ കൊറോണ വരുന്നതിനൊക്കെ മുമ്പ്. അത് അവസാനം പിന്നെ തൃശ്ശൂരിന് ഒന്ന് കൊടുത്തു. അത് ഒന്നരടൊന്നരടായി മാറി. അപ്പോ മീറ്റിംഗ് കഴിഞ്ഞിട്ട് അവസാനം ഭക്ഷണം കഴിക്കാൻ വേണ്ടി നമ്മുടെ കുരിയ ജനങ്ങളുടെ വീട്ടിലേക്ക് പോകും. ആ പോകുന്ന വഴിക്ക് ഏതൊരു ഒരു തോട്ടത്തിൽ കൂടെയൊക്കെ പോകുന്നത്. ആ തോട്ടത്തിൽ കൂടെയൊക്കെ പോകുമ്പോൾ അവിടെ എഴുതിവെച്ച് പലയിടത്തും എഴുതിവെച്ചിട്ടുണ്ട്, ഈ ഏരിയ ക്യാമറ നിരീക്ഷണത്തിലാണ്. നിങ്ങളുടെയൊക്കെ ഭാഗങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സൂപ്പർ മാർക്കറ്റിലേക്ക് ചെല്ലും, അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾ ഇപ്പോൾ ക്യാമറ നിരീക്ഷണത്തിലാണ്. എന്തോ അങ്ങനെ എഴുതി വെച്ചങ്ങനെ എന്റെ കാര്യം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കക്കണവനെ പിടിക്കാനാണെങ്കിൽ എഴുതി വെക്കാൻ പോയെ, ക്യാമറ ഒളിച്ചു വെച്ചാൽ പോയെ. കക്കണവനെ പിടിക്കാൻ വേണ്ടിയാണെങ്കിൽ ക്യാമറ ഒളിച്ചു വെച്ചിട്ട് അവൻ കക്കുന്ന രംഗം പിടിച്ചെടുത്ത് അവന് ശിക്ഷിച്ചാൽ പോരെ. ഇതൊന്നും അല്ല അവന്റെ ലക്ഷ്യം. ഈ കട്ടിട്ട് നിന്നെ പിടിച്ച് പിന്നെ നിന്നെ ആക്കി പോലീസിലാക്കി എനിക്ക് ഈ സൂപ്പർ മാർക്കറ്റ് നടത്താനുള്ള സമയമൊക്കെ നഷ്ടപ്പെടും ഇതൊക്കെ നടന്നുകഴിഞ്ഞാൽ. പകരം നീ ഇത് കണ്ടിട്ടെങ്കിലും, ഈ എഴുതി വെച്ചങ്ങനെ കണ്ടിട്ടെങ്കിലും നീ ഒന്ന് പേടിക്കണം. ആ പേടിച്ചിട്ട് ഈ നിയമം ഇങ്ങനെ എഴുതി വെച്ചങ്ങോട്ട് നിന്റെ ഉള്ളിൽ ഒരു ഇതൊരു അടിയായി, ഒരു വടിയായി ഇത് അകത്ത് അകത്ത് ഫീൽ ചെയ്യും. അങ്ങനെ അകത്ത് ഫീൽ ചെയ്യുമ്പോ നീ പേടിക്കും. ക്യാമറ ഉണ്ടല്ലേ, ക്യാമറ ഉണ്ടല്ലേ, ഞാനപ്പൊ കക്കരുതല്ലേ. കണ്ടോ? അപ്പൊ കളവ് സ്വഭാവം അകത്തുള്ളവന്റെ കളവ് ഇപ്പൊ എന്ത് എങ്ങോട്ടേക്ക് വരുന്നില്ല, പുറത്തേക്ക് ഇറങ്ങുന്നില്ല. അല്ലാതെ ഇവൻ നന്നായത് കൊണ്ടല്ല അവൻ കക്കാഞ്ഞെ, ഇവൻ നന്നായത് കൊണ്ടല്ല കക്കാഞ്ഞെ. ഹല്ലേലൂയ. ദൈവം ഇങ്ങനെയൊക്കെ ചിലതൊക്കെ, അതായത് ദൈവിക മണ്ഡലത്തിലും ദൈവം ഇങ്ങനെയൊക്കെ ചിലതൊക്കെ ചെയ്യുന്നുണ്ട്. ഇന്ന് എത്രയോ സ്ഥലത്ത വേശ്യാലയം നടക്കണ വേശ്യാലയം. ഇത് ശരിക്കും പറഞ്ഞാൽ അവർക്കൊക്കെ ക്ഷാമം. ശ്രദ്ധിച്ചേ, ഇത് ക്ഷാമം വന്നതിന്റെ ഫസ്റ്റ് സെറ്റ് എന്ന് പറയുന്നത് എയ്ഡ്സ് എന്ന് പറഞ്ഞൊരു അസുഖമാണ്. എയ്ഡ്സ്. ഈ വ്യഭിചാരശാലയിലേക്ക് പോകാൻ താല്പര്യമില്ലാഞ്ഞിട്ടൊന്നുമല്ല, ഈ അസുഖത്തെ പേടിച്ചാണെന്ന് പലരും അതിലേക്ക് മൂവ് ചെയ്യാതിരിക്കുന്നത്. അസുഖത്തെ പേടിച്ച്, കാരണം പേടിയാ. പേടി പേടിപ്പിച്ച് ഈ മനുഷ്യന്റെ ഉള്ളിലെ അനുസരണക്കേടിനെ പുറത്തെടുപ്പിക്കാതിരിക്കുക. കൊറോണ കാലത്ത് ബോംബെ റെഡ് സ്ട്രീറ്റിനെ കുറിച്ചൊരു വാക്യം വായിച്ചു, അവരൊക്കെ പട്ടിണിയിലായെന്നാ കേട്ടത്. പട്ടിണിയില്ല, വെറും ഗതികേടിലായെന്നാ കേട്ടത്. കാരണം ഈ സമയത്ത് മനുഷ്യർ പരസ്പരം 2 മീറ്റർ അകലെ നിൽക്കുമ്പോ റെഡ് സ്ട്രീറ്റിലേക്ക് ആരെങ്കിലും കിട്ടും. അപ്പോ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ എല്ലാം നിയമങ്ങൾ കൊണ്ട്, നിയമങ്ങൾ കൊണ്ട് പലയിടത്തും ഇതാ റോഡിലെ വണ്ടി ഓടുന്ന സ്പീഡ് അത് നിയന്ത്രിക്കാൻ എന്താ ചെയ്തേക്കണേ? മോനെ 80 കിലോമീറ്റർ കൂടുതൽ വണ്ടി ഓടിക്കരുതിട്ടാ കുഞ്ഞെ എന്നാണോ നമ്മളോട് പറയുന്നേ? അല്ല. പകരം വണ്ടി ഒരു അല്പം സ്പീഡിൽ ഓടിച്ചു കഴിഞ്ഞാൽ കേരളത്തിലാകട്ടെ, ഇന്ത്യയിലാകട്ടെ, ഞാൻ ചിന്തിക്കുന്നു ഒരു 10 ദിവസത്തിനുള്ളിൽ വീട്ടിലേക്ക് ഒരു ലെറ്റർ വരും. ആ ഒരു ലെറ്റർ വന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത പ്രാവശ്യം മുതൽ അയ്യോ ഇത്ര നല്ല കുട്ടി, ആള് മാറിയതാണോ? മാറിയതല്ല, അവനെ അവളെ ഒതുക്കിയതാണ്, ഒതുക്കിയതാണ്. അമ്മയുടെ ഉള്ളിലെ പഴയ മനുഷ്യനെ അവൻ നന്നാവൂല, അവനെ ഒതുക്കാനേ പറ്റുള്ളൂ. ഒതുക്കാൻ ഈ ഒരു അറിവ് നമുക്ക് ആദ്യം വേണം. അവനെ ഒതുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മളുടെ പലരുടെയും ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞ് ഇതാണ്. ഇതല്ല ക്രിസ്തീയ ജീവിതം. ഒതുക്കൽ പരിപാടിയല്ല ക്രിസ്തീയ ജീവിതം. പാപം ചെയ്യാൻ കഴിയാത്തവനെ വെളിപ്പെടുത്തുന്നതാണ് ക്രിസ്തീയ ജീവിതം. മനസ്സിലാവുന്നുണ്ടോ? പാപം ചെയ്യാൻ കഴിയുന്നവനെ ഒതുക്കുന്നതല്ല ക്രിസ്തീയ ജീവിതം, പാപം ചെയ്യാൻ കഴിയാത്തവനെ വെളിപ്പെടുത്തുന്നതാണ് ക്രിസ്തീയ ജീവിതം. ഇന്ന് പലരും എററിലേക്ക് പോയിരിക്കുന്നു. സത്യം അറിയുമ്പോൾ സത്യം നമ്മളെ സ്വതന്ത്രമാക്കണം. സത്യമറിയുമ്പോൾ സത്യം നമ്മളെ സ്വതന്ത്രമാക്കണം. ഹല്ലേലൂയ മക്കളെ, നിങ്ങൾ കേൾക്കുന്ന സത്യമാണിത്. അതുകൊണ്ട് ദൈവം ഒരിക്കലും ഒരു മനുഷ്യനെ നന്നാക്കാൻ തുനിഞ്ഞില്ല. അവനെ നന്നാക്കുക എന്ന് പറയുന്നത് അസാധ്യമാണ്. അവനെ നന്നാക്കുക എന്ന് പറഞ്ഞാൽ അസാധ്യമാണ്. ഇതുകൊണ്ടാണ് പൗലോസ് തന്നിൽ ഒരു കണ്ടുപിടുത്തം കണ്ടുപിടിച്ചേ. For I know that in me, ennil, that is in my flesh, dwelleth no good thing. Ennil ennu vachal ende jadathil nanma vasikkunnilla ennu njan ariyunnu. Ende jadathil nanma vasikkunnilla ennu njan ariyunnu. No good thing, dwelleth no good thing. Oru nanmayum ende jadathil vasikkunnilla. Njano jadamayen. പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ. ഒരു നന്മ അതിന്റെ ഉള്ളിലില്ല. ഉള്ളത് മുഴുവൻ തിന്മയാണ് എന്റെ ജനത്തിലുള്ളത്. അതിനെ പുറത്തിറക്കാതിരിക്കുന്നതാണ് പഴയ നിയമത്തിലെ നല്ല മനുഷ്യൻ. എന്നാൽ പുതിയ നിയമത്തിലെ അല്ല. അപ്പൊ പഴയ നിയമത്തിലെ നല്ല മനുഷ്യന്റെ ഉള്ളിൽ ഇതൊക്കെ തന്നെ ഉണ്ട്, അടിച്ചു താത്തി വെച്ചിരിക്കുക ന്യായ പ്രമാണം കൊണ്ട്. അപ്പോ നമുക്ക് വഴി പല പല നിയമങ്ങൾ ഇതൊക്കെ എന്തിന്റെ നെല്ലാന്നറിയാമോ? ദൈവം പഴയ നിയമകാലത്തെ ഒരു മനുഷ്യനെ അവനെ ഒതുക്കാൻ വേണ്ടി കൊടുത്തതാണ് ന്യായപ്രമാണം. ന്യായപ്രമാണം ഒതുക്കാൻ വേണ്ടി കൊടുത്തതാണ്. നിയമങ്ങൾ എന്ന് നമ്മൾ പറയും, നിയമങ്ങൾ അതിന്റെ നിഴലാണ് ഇന്നത്തെ നിയമങ്ങൾ. ഒതുക്കാൻ വേണ്ടി കൊടുത്തതാണ്. നിങ്ങൾ ചിന്തിക്കുന്നോ ന്യായപ്രമാണം ഒരു നല്ല മനുഷ്യനാണെന്ന്? നല്ല മനുഷ്യന് വേണ്ടിയാണ് ന്യായപ്രമാണം എന്ന് ചിന്തിക്കുന്നോ? ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത് കേട്ടോ. ന്യായപ്രമാണം ഒരു നല്ല മനുഷ്യന് വേണ്ടിയല്ല. ന്യായപ്രമാണം ഒരു നല്ല മനുഷ്യന് വേണ്ടിയല്ല. പലരുടെയും ചിന്ത ന്യായപ്രമാണം നല്ല മനുഷ്യന് വേണ്ടിയല്ല. ന്യായപ്രമാണം ഈ ജഡമയന് വേണ്ടിയാണ്. ജഡമയന് വേണ്ടി, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ആ പഴയ ഹൃദയത്തിന്റെ ഉടമയ്ക്ക് വേണ്ടിയാണ്. ഇതൊക്കെ കഴിഞ്ഞ സന്ദേശത്തിന്റെ ബാക്കിയാണേ. കഴിഞ്ഞ പഴയ മനുഷ്യനുണ്ടല്ലോ, കല്ലായുള്ള ഹൃദയമുള്ള മനുഷ്യൻ, അവന്റെ ഹൃദയത്തിനുള്ളിലാണ് ജഡം സെറ്റ് ചെയ്ത് കിടക്കണേ. അപ്പോ ആ മനുഷ്യനെ നന്നാക്കാൻ വേണ്ടിയല്ല, അവൻ നന്നാവില്ല. അവനെ വെളിപ്പെടുത്തരുത്. അവൻ വെളിപ്പെടാതിരിക്കുമ്പോ നമ്മൾ ചിന്തിക്കും, ഓ ഈ മനുഷ്യൻ നന്നായ, ഈ മനുഷ്യൻ നന്നായ. പക്ഷെ നന്നായെന്ന് അറിയണോ? അറിയണോ? ആ മനുഷ്യനെ നന്നായെന്ന് അറിയണോ? ആ മനുഷ്യന്റെ മുമ്പിൽ ചെന്നിട്ട് വാ തുറന്ന് മൂന്ന് നാല് വാക്കുകൾ, ജഡത്തിന്റെ വാക്കുകളൊക്കെ പറയുക. ഉടനെ അറിയാ ആ മനുഷ്യന്റെ ഒതുക്കി വെച്ചതൊക്കെ പുറത്തേക്കാണ്. നിങ്ങളെന്തോ അങ്ങനെ പറഞ്ഞു, പിന്നെ ഞാൻ എങ്ങനെ അങ്ങനെ പറയാതിരിക്കുക? അയാൾ പുളിച്ചതല്ല ഇങ്ങോട്ട് പറഞ്ഞു, ഇതൊക്കെ കേട്ടിട്ട് മിണ്ടാതിരിക്കുക, നിങ്ങൾക്ക് പറ്റൂ? വേണ്ട, ഇപ്പൊ പുളിച്ചത് ഇങ്ങോ പറഞ്ഞാൽ പുളിച്ചത് അങ്ങോട്ട് പോകും. കാരണം ഇതിന്റെ ഉള്ളിൽ സംഭവം മുഴുവൻ ഉണ്ടെന്നേ. ഇപ്പൊ നിങ്ങൾ പറയാ, അങ്ങനെയൊന്നും അല്ല ബ്രദറെ. ചില ഭക്തന്മാരുണ്ട്, ഭക്തന്മാരൊക്കെ സംഭവം ശരിയാ, അവര് ഡിസിപ്ലിൻ ചെയ്ത് അവരെ ഭക്തന്മാരാക്കി വെച്ചിരിക്കുക. പക്ഷെ ചില സമയത്ത് ചില ബെച്ചവേഗ മുമ്പിൽ വന്നു കഴിഞ്ഞാലുണ്ടല്ലോ, ദൈവത്തിന്റെ ഹൃദയമുള്ള ഹൃദയത്തിലുള്ള വ്യക്തിയുടെ ഉള്ളിൽ നിന്ന് സംഭവം പുറത്തേക്കാണ്. നിങ്ങൾക്ക് മനസ്സിലാകുന്ന ചിന്തിക്കുന്നു, ദാവീദ് ദൈവത്തിന്റെ ഹൃദയമുള്ള ഹൃദയത്തിനൊത്തവണ ഹൃദയമുള്ള ആളാ, ഭയങ്കര ഡിസിപ്ലിനാ. പക്ഷേ ഈ അകത്ത് ഈ സാധനം ഉണ്ടല്ലോ, ഇത് ഏത് സമയവും പൊങ്ങി വരും പുറത്തേക്ക്. അതിനുള്ള സാഹചര്യം കിട്ടിയാൽ മതി, പൊങ്ങി വരും പുറത്തേക്ക്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവൻ നന്നാവില്ല. ഇവനെ ഒതുക്കി വെക്കുകയാണ് ചെയ്യുന്നത്. ഇവനെ ഒതുക്ക്, എന്തുകൊണ്ടാണ് ഇവനെ ഒതുക്കുന്നേ? ഇവനെ ഒതുക്കാനാണ് ദൈവം നിയമങ്ങളെ വെച്ചത്, നിയമങ്ങൾ. പക്ഷെ നിയമത്തിന് ഇവനെ ഒതുക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് ബൈബിൾ പറയുന്നത്. അപ്പൊ ഇത് നമ്മൾ അറിയണം, ഇത് നമ്മൾ അറിയണം. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ഒന്ന് തിമോത്തി ഒന്നാമധ്യായം. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം ന്യായപ്രമാണം നല്ലവർക്ക് വേണ്ടിയാണെന്നാണ്. ദാ ന്യായപ്രമാണം നല്ലതിന് വേണ്ടിയാണ്, പക്ഷേ ഒരു മനുഷ്യന് നന്നാക്കാൻ ന്യായപ്രമാണം കൊണ്ട് പറ്റില്ല. ന്യായപ്രമാണം കൊണ്ട് ആർക്കും നീതീകരണം വരുന്നില്ല. അതിന്റെ ഒന്നാമധ്യായം എട്ടാം വാക്യം വായിച്ചു, എട്ട് ഒമ്പതും വായിച്ചു.
ന്യായപ്രമാണമോ നീതിമാനല്ല.
അപ്പൊ ന്യായപ്രമാണം ആർക്കല്ല? ന്യായപ്രമാണം ആർക്കു വേണ്ടിയല്ല, നീതിമാനല്ല. ഈ ഒരു അറിവ് എപ്പോഴും നല്ലതല്ലേ? ഈ ഒരു അറിവ് എപ്പോഴും നല്ലതല്ലേ? ന്യായപ്രമാണം നീതിമാന് വേണ്ടി അല്ല. ഹല്ലേലൂയ. ന്യായപ്രമാണം ഈ പുള്ളിക്കാരന് വേണ്ടിയാണ്. പഴയ ഹൃദയമുള്ള, കല്ലായ ഹൃദയമുള്ള, ജഡമയമായ ഹൃദയമുള്ള ഈ പുള്ളിക്കാരന് വേണ്ടിയാണ് ന്യായപ്രമാണം. പിന്നെ അപ്പോ ആ ജഡമയമായ ഹൃദയത്തിൽ എന്തൊക്കെയാണ് ഉള്ളത് അതനുസരിച്ചിട്ടിരിക്കും ആ വ്യക്തിക്ക് പേര്. ആ വ്യക്തിക്ക് പേര്, ആ വ്യക്തിയുടെ ഉള്ളിൽ അധർമ്മം ഉണ്ടെങ്കിൽ ആ വ്യക്തിയെ അധർമ്മി എന്ന് വിളിക്കും. ആ വ്യക്തിയുടെ ഉള്ളിൽ വ്യഭിചാരം ഉണ്ടെങ്കിൽ ആ വ്യക്തിയെ വ്യഭിചാരിണി, വ്യഭിചാരി എന്ന് വിളിക്കും. അപ്പൊ എന്തൊക്കെയാണ് ഇതിന്റെ ഉള്ളിൽ ഉള്ളത് അതനുസരിച്ചിരിക്കും. നിങ്ങളുടെ വീടിന്റെ അകത്ത് ലക്ഷങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളെ ലക്ഷപ്രഭു എന്ന് വിളിക്കും. നിങ്ങളുടെ വീടിന്റെ ഉള്ളിൽ കോടികൾ ഉണ്ടെങ്കിൽ നിങ്ങളെ കോടീശ്വരൻ എന്ന് വിളിക്കും. അത് ഇതേപോലെ തന്നെ ഇവിടെ അധർമ്മികൾ അബദ്ധ വായിച്ചാണ്. ന്യായപ്രമാണം നീതിമാനല്ല,
ന്യായപ്രമാണമോ നീതിമാനല്ല, അധർമ്മികൾ അഭക്തർ അനുസരണം കെട്ടവർ പാപികൾ അശുദ്ധർ ബാഹ്യന്മാർ പിതൃഹന്താക്കൾ മാതൃഹന്താക്കൾ കുലപാതകർ ദുർനടപ്പുകാർ പുരുഷ മൈഥുനക്കാർ നരമോഷ്ടാക്കൾ ഭോഷ്കു പറയുന്നവർ കള്ളസാക്ഷ്യം ചെയ്യുന്നവർ എന്നീ വകക്കാർക്കും പത്യോപദേശത്തിന്.
അപ്പോ ഇവിടെ കുറേ ലിസ്റ്റുകൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഇവിടെ കുറേ ലിസ്റ്റുകൾ പറഞ്ഞിരിക്കുന്നു. ആ ലിസ്റ്റുകളിൽ ആദ്യം തന്നെ നമ്മളെ കറക്റ്റ് ചെയ്യുകയാണ്. ന്യായപ്രമാണം ആർക്കല്ല? നീതിമാന് അല്ല. അപ്പൊ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ശ്രദ്ധിച്ചേ, എല്ലാവരും പാപം ചെയ്ത് നന്മ ചെയ്യുന്നവന് ഒരുവൻ പോലും, എല്ലാവരും പാപം ചെയ്ത് ഒരേപോലെ തെറ്റിപ്പോയി, ദൈവദേശം നഷ്ടപ്പെട്ടു പോയി, എല്ലാവരും ഈ തലക്കാരൻ. അതുകൊണ്ട് എല്ലാവർക്കും കൊടുത്തു, എല്ലാവർക്കും ചേർന്ന് കൊടുത്തതാണ് നിയമം, ന്യായപ്രമാണം. ഇന്ന് ലോകത്തിന്റെ നിയമങ്ങളൊക്കെ നല്ലൊരു പങ്കും ദൈവത്തിന്റെ നിയമവുമായിട്ട് ബന്ധത്തിലുള്ളതാണ്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് ഈ ഇങ്ങനെയുള്ള ഹൃദയമുള്ള ഒരു മനുഷ്യനെ നന്നാക്കാൻ വേണ്ടിയല്ല, അവന്റെ ആ ചീത്ത സ്വഭാവം വെളിപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ന്യായപ്രമാണം. അത് വെളിപ്പെടരുത്. അപ്പോ അതിനെ ഒതുക്കി നിർത്തുകയാണ് വേണം, ഒതുക്കി നിർത്തുക. അതിനെ വെളിയിലേക്ക് ഇട്ട് കഴിഞ്ഞാല് അത് വലിയ എന്താ പറയാ, അത് വെളിയിലേക്ക് ഇറങ്ങി ഫുള്ളായിട്ട് വെളിയിലേക്ക് ഇറങ്ങുമ്പോ അതിന്റെ പേരാണ് ആന്റി ക്രൈസ്റ്റ് നേച്ചർ. ക്രിസ്തുവിന്റെ വിപരീതമായ നേച്ചറാണ് അതിന്റെ ഉള്ളിലിരിക്കുന്നത്. നമ്മളെ എന്തിനായിട്ടാണ് ദൈവം ആക്കി വെച്ചിരിക്കുന്നത്? ദൈവം എന്തിനുവേണ്ടി കാത്തിരിക്കുക? സകല സൃഷ്ടികൾ എന്തിനുവേണ്ടി കാത്തിരിക്കുക? സകല സൃഷ്ടികളും ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനായി കാത്തിരിക്കുന്നു. ദൈവം എന്തിനുവേണ്ടി കാത്തിരിക്കുക? യെശയ്യാ 53:10, അവന്റെ പ്രാണൻ ഒരു അകൃത്യമാകമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണണം. അപ്പോ ഇനി നമുക്ക് എന്തിനുവേണ്ടി ക്രിസ്തുവിനെ തന്നേ? ആരാധിക്കാൻ, പാട്ടുപാടാൻ, ഡെലിവറൻസ് മീറ്റിംഗ് നടത്താൻ ആണോ? അല്ല, അതൊക്കെ നമുക്ക് ചെയ്യാമെങ്കിലും ദാ ഉൽപ്പത്തി യോഹന 1:12, അവനെ യേശുവിനെ കൈക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവപുത്രന്മാരാകാനുള്ള അധികാരം കൊടുത്തു. അപ്പോ ഇതിന്റെ ഉള്ളിൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. പിശാച് ഇതിന്റെ ഉള്ളിൽ വെച്ചിരിക്കുന്നത് അതിന്റെ ഓപ്പോസിറ്റാ. ഇതിന്റെ ഉള്ളിൽ ദൈവപുത്രനായ യേശുവിന് എതിരായിട്ടുള്ള ആന്റി ക്രൈസ്റ്റ് വെളിപ്പെടാൻ ആണ് ഇതിന്റെ ഉള്ളിൽ സീഡിട്ടിരിക്കുന്നത്. ഈ ജഡത്തിന്റെ സീഡ് മുഴുവൻ ആന്റി ക്രൈസ്റ്റ് വെളിപ്പെടാനുള്ള, ആ ജഡത്തിന്റെ ചിന്തകൾ മുഴുവൻ സീഡാണ്, ആന്റി ക്രൈസ്റ്റ് വെളിപ്പെടാനുള്ള സീഡാണ് ഇതിന്റെ ഉള്ളിൽ കിടക്കുന്നത്. ഇത് പുറത്തിറങ്ങാതിരിക്കാൻ വേണ്ടിയാണ് ദൈവം ന്യായപ്രമാണം കൊടുത്തു വെച്ചേക്കുന്നത്. ഇവൻ വെളിപ്പെടരുത്, ഇവൻ വെളിപ്പെടരുത്, ഇവൻ വെളിപ്പെടരുത്. ഹല്ലേലൂയ. ഇനി അന്ത്യകാലത്ത് വെളിപ്പെടുന്നവൻ ഏതായിരിക്കും? അവന്റെ പേരാണ് ലോലെസ് വൺ, നിയമമില്ലാത്തവൻ. നിയമം ഇല്ലാത്തവൻ. അതിന്റെ അർത്ഥം നിയമം ഒന്നുമില്ല, ഇതങ്ങ് ഇതിന്റെ ഉള്ളിലുള്ളത് വെളിപ്പെടും, അകത്തുള്ളത് വെളിപ്പെടും. അപ്പോഴാണ് അനേക ആന്റി ക്രിസ്തുക്കൾ വെളിപ്പെടുന്നു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ. ഹല്ലേലൂയ. അവരുടെയൊക്കെ ലീഡറിനെയാണ് നമ്മളെ ബൈബിളിൽ പറയുന്ന ആന്റി ക്രൈസ്റ്റ് അന്ത്യകാലത്ത് വരുന്ന സംഭവം. അപ്പൊ അതേ രീതിയിലുള്ള ഒരു കമ്മ്യൂണിറ്റി വെളിപ്പെടും, അതേ രീതിയിലുള്ള ഒരു കമ്മ്യൂണിറ്റി വെളിപ്പെടും. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യം, ന്യായ പ്രമാണം കൊണ്ട് നമുക്ക് ഒരു മനുഷ്യനെ നീതിയിലേക്ക് കൊണ്ടുവരാൻ കഴിയുകയില്ല. ന്യായ പ്രമാണം കൊണ്ട് ആരും ദൈവത്തിൽ നീതീകരിക്കപ്പെടുന്നില്ല. ബൈബിൾ പറയുന്ന കാര്യങ്ങളാട്ടോ. അല്ലേലൂയ. ഇനി ന്യായ പ്രമാണം വേണോ? ആ ഉപയോഗിക്കാം, അത് നല്ല കാര്യമാണ്. തൊട്ട് താഴെ എന്റെ 10-ാം വാക്യം പറയുന്നു, വായിച്ചാട്ടെ.
അത്രേ ചെയ്യുന്നവർ എന്നീ വകക്കാർക്കും പഥ്യോപദേശത്തിന് വിപരീതമായ മറ്റ് ഏതിനും അത്രേ വെച്ചിരിക്കുന്നത് എന്ന് ഗ്രഹിച്ചുകൊണ്ട് അതിനെ ന്യായോചിതമായി ഉപയോഗിച്ചാൽ ന്യായ പ്രമാണം നല്ലതു തന്നെ എന്ന് നാം അറിയുന്നു.
ശ്രദ്ധിച്ചേ. അപ്പോ ന്യായ പ്രമാണം തന്നത് ഇങ്ങനെ തിന്മ ചെയ്യുന്ന വ്യക്തികൾക്ക് വേണ്ടിയാണെന്ന് നാം അറിഞ്ഞിട്ട് അങ്ങനെയുള്ള തിന്മകൾ നമ്മുടെ മുമ്പിൽ ഉള്ളിൽ നിന്ന് പൊങ്ങി വരുമ്പോ അവിടെ ഈ നിയമം കൊണ്ട് നാം അതിനെ അടിച്ചമർത്തിയാൽ നമുക്ക് നല്ലത്. ഇത് നാം അറിഞ്ഞ് ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ പൊങ്ങി വരുന്നത് കണ്ടാൽ ഉടനെ ആ നിയമം കൊണ്ട് ഇതിനെ നമ്മൾ ഉതുക്കിയേക്കണം. ഇനി അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഇതിനെ ഇനി വെച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ലെന്ന് മനസ്സിലായി. ഇതിനെ വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല. ഇനി എന്ത് ചെയ്യണം? ഇത് പഴയ മനുഷ്യനിലെ ആ പഴയ സൃഷ്ടിയിലെ പഴയ ഹൃദയമാണ്. ഇവരെ വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല. നമുക്ക് എന്തിനു വളരണം? നമ്മൾക്ക് വളരേണ്ടത് പുതിയതിലാണ്, പുതിയതിലാണ്. ഇതിൽ നമുക്ക് അടുത്തറിവ് വേണം. എന്താണ് ഇതിന്റെ അടുത്തറിവ്? ഇതിന്റെ അടുത്തറിവ് നമുക്ക് വേണ്ടത് എന്റെ പഴയതിൽ ഒരു നന്മയും വസിക്കുന്നില്ല. അടുത്തറിവ് വേണ്ടത് ഈ പുതിയവനിൽ ഒരു തിന്മയും വസിക്കുന്നില്ല, ഒരു തിന്മയും വസിക്കുന്നില്ല. ഇവനിൽ നല്ലത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇവനെ ഡിസിപ്ലിൻ ചെയ്യേണ്ട ആവശ്യമില്ല, ഇവനെ വെളിപ്പെടുത്തിയാൽ മാത്രം. ശ്രദ്ധിച്ചേ, ഇവനെ ഡിസിപ്ലിൻ, ഇവനിൽ ഒരു തിന്മയും ഇല്ല, ഇവനെ ഡിസിപ്ലിൻ ചെയ്യേണ്ട ആവശ്യമില്ല, ഇവനെ അച്ചടക്കത്തിൽ വളർത്തേണ്ട ആവശ്യമില്ല, ഇവനെ വെളിപ്പെടുത്തിയാൽ മാത്രം മതി. ഹല്ലേലൂയ. ഈ രണ്ട് അറിവുകൾ നമുക്ക് ചേർന്ന് വരണം. ആദ്യത്തതിനെ ചതിമോങ്ങള വഷളായി പോയ ആ പഴയ മനുഷ്യൻ, കല്ലായ ഹൃദയമുള്ളവനെ, അവനെ നമുക്ക് നന്നാക്കാൻ പറ്റില്ല. അവനെ ന്യായ പ്രമാണം കൊണ്ട് നിയമങ്ങൾ കൊണ്ട് ഒതുക്കാനേ പറ്റുള്ളൂ, ഒതുക്കാനേ പറ്റുള്ളൂ. നിയമങ്ങൾ കൊടുക്കണം, ഫൈൻ കൊടുക്കണം. ഫൈൻ ഇത്രാം തീയതിക്കുള്ളിൽ ഇലക്ട്രിസിറ്റി അടച്ചില്ലെങ്കിൽ ഫൈൻ, അല്ലെങ്കിൽ അല്ല ചുമ്മാ കിട്ടുകഴിഞ്ഞാൽ ഇവരൊന്നും അടയ്ക്കത്തില്ലെന്നേ. ഫൈൻ. അപ്പൊ അങ്ങനെ നിയമങ്ങൾ കൊണ്ട് ഇവനെ ഒതുക്കാനേ പറ്റുള്ളൂ. അല്ലേലൂയ. അതറിഞ്ഞ് ഇതിനെ ന്യായോചിതമായി ഉപയോഗിച്ചാൽ നല്ലത്. പക്ഷെ നിത്യം അതിൽ പോകാനല്ല, അതിൽ പോകാനല്ല, ഇവനെ തകർത്ത്, ഇവന്റെ ഈ ജീവിതത്തെ തകർത്ത്, ഇതാ പുതിയ ആ ഹൃദയത്തെ, പുതിയ സൃഷ്ടിയിലെ ആ ഹൃദയത്തെ, മറ്റൊരു പറഞ്ഞ ദൈവപുത്രനെ നാം വെളിപ്പെടുത്തണം. ഇവന് യാതൊരു ഡിസിപ്ലിൻ ചെയ്യേണ്ട യാതൊരു ഡിസിപ്ലിനും ആവശ്യമില്ല. പകരം ഇവനെ മറ മാറ്റി പുറത്തെടുത്താൽ മാത്രം, മറ മാറ്റി പുറത്തെടുക്കുക. ഹല്ലേലൂയ. ഇതാണ് കർത്താവായ യേശു വിത്തിന്റെ ഉപമ പറഞ്ഞത്. വിത്തിന്റെ ഉപമ, ഗോതമ്പ് മണിയെ കുറിച്ച് പറഞ്ഞ് യോഹന്നാൻ 12:24 വിത്ത്, വിത്തിന്റെ പുറം ദാ ഈ പഴയ മനുഷ്യൻ, വിത്തിന്റെ അകം പുതിയ മനുഷ്യൻ. പഴയ മനുഷ്യൻ ചതിമോങ്ങള വഷളായി പോയവനാണ്, പുതിയ മനുഷ്യൻ ദൈവാനുരൂപനായി സൃഷ്ടിക്കപ്പെട്ടതാണ്. പഴയവനെ തകർക്കാൻ നമ്മൾ അനുവദിച്ച് കൊടുത്താൽ പുതിയവൻ വെളിപ്പെടും. ഇതാണ് ഗോതമ്പ് മണിയുടെ ആ ഉപമയിലെ അർത്ഥം. 12:34 വായിച്ചു യോഹന്നാൻ 12:34.
12:24.
Yes, 12:24. Sorry.
ഗോതമ്പ് മണി നിലത്ത് വീണു ചാകുന്നില്ല എങ്കിൽ അത് തനിയെ ഇരിക്കും, ചത്തു എങ്കിലോ വളരെ വിളവുണ്ടാകും. തന്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും, ഇഹലോകത്തിൽ തന്റെ ജീവനെ പകയ്ക്കുന്നവൻ അതിനെ നിത്യജീവനായി സൂക്ഷിക്കും.
ശ്രദ്ധിച്ചേ, വളരെ ക്രിസ്റ്റ് ക്ലിയർ ആയിട്ട് കർത്താവ് കാര്യങ്ങൾ അറിയിക്കും. വളരെ സിമ്പിളാണ്, പക്ഷെ ജഡ മനുഷ്യർ ഇത് മനസ്സിലാക്കില്ല. ഗോതമ്പ് മണി നിലത്ത് വീണ് തകരുന്നില്ല എങ്കിൽ, ഗോതമ്പ് മണി ആ കാണിക്കുന്നത് ഈ പുറത്തുള്ള മനുഷ്യനെയാണ് അതിന്റെ പുറം കാണിക്കുന്നത്, അത് തകരണം. തകരുന്നില്ല എങ്കിൽ, ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ അത് തകരുന്നില്ല. ആ ഗോതമ്പ് മണി എന്ന് കാണിക്കുന്നത് നമ്മളുടെ ഈ ജീവനെയാണ്, ഈ ജീവനെയാണ്. ഇത് തകരുന്നില്ല. ഈ ജീവിതത്തെ ക്രിസ്തുവിന് വേണ്ടി തകർക്കാൻ, ക്രിസ്തുവിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാൻ മനസ്സാകുന്നില്ല. ബൈബിളിൽ ഇത് എഴുതിയിട്ടുണ്ട്, പക്ഷേ യേശു പറയുന്നത് ക്രിസ്തു വിശ്വാസികൾ വിശ്വസിക്കുന്നില്ല. എന്നിട്ട് അവർക്ക് അവർക്ക് പേരിട്ടിരിക്കുന്നത് വിശ്വാസികളെന്ന്. യേശു പറയുന്നത് ക്രിസ്തു വിശ്വാസികൾ വിശ്വസിക്കുന്നില്ല, എന്നിട്ട് അവർക്ക് പേരിട്ടിരിക്കുന്നു ഞങ്ങൾ ക്രിസ്തു വിശ്വാസികളെന്ന്. ശരിക്കും ഭോഷത്വമാണ്. ക്രിസ്തു പറഞ്ഞൊരു കാര്യം, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ, ഇല്ല എങ്കിൽ, ഇല്ല എങ്കിൽ അത് ഫലം പുറപ്പെടുവിക്കില്ല, അത് കെട്ടുപോകുകയുള്ളൂ. അപ്പൊ നമ്മുടെ ജീവിതം എങ്ങനെയാ? നമ്മൾ ഇല്ല എങ്കിലാണോ? എന്റെ തൊട്ട് താഴെ എഴുതിയിരിക്കുന്നു, തന്റെ ജീവനെ നേടുവാൻ നോക്കുന്നവനെല്ലാം അതിനെ കളയും. അപ്പൊ തന്റെ ജീവനെ നേടുവാൻ നോക്കുന്ന ഒരു ചിന്തയാണ് ഇന്ന് മനുഷ്യർക്ക്. എന്നിട്ട് അതിനുവേണ്ടി യേശുവിനെ അന്വേഷിക്കുക, യേശുവിനെ ആരാധിക്കുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഫേക്ക് ഫെയ്ത്ത്. കർത്താവ് പറയുന്നു, അങ്ങനത്തെ ഒരു ജീവിതമാണെങ്കിൽ നീ സകല മനുഷ്യന്റെ അരിഷ്ടനാണ്. ഈ ലോകത്തിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ക്രിസ്തുവിനെ അന്വേഷിച്ച്, ക്രിസ്തുവിനെ ആരാധിച്ച് നടക്കുന്നവൻ അവൻ സകല മനുഷ്യന്റെ അരിഷ്ടനാണ്. അങ്ങനെയല്ല നമ്മൾ വേണ്ടത്. യേശു ക്രിസ്തു ബൈബിളിൽ എന്താ പറഞ്ഞത്? അത് ഏറ്റെടുക്കുക. എനിക്ക് ഇന്നത്തെ എന്റെ ചുറ്റുമുള്ള സഹോദരങ്ങൾക്ക് വലിയ സങ്കടമുണ്ട്. വളരെ കുറച്ചു പേര് മാത്രം ഇതൊക്കെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നു. ബാക്കിയെല്ലാവരും ഇതാ ഈ വീട് വാടക കിട്ടണ പോലെ ഇൻസ്റ്റാൾ ചർച്ച് സ്ഥാപിച്ച് പോയിരിക്കും. കാരണം ഈ പശുവിനെ കറക്ക് പശുവിനെ ഉണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കടന്നെടുക്കാമല്ലോ. ആ ഒരു രീതിയിൽ കാഴ്ചപ്പാട്. ദൈവത്തിന് വളരെ വ്യക്തമായിട്ട് പറയുന്നത് അലംഭാവത്തോടുകൂടിയുള്ള ഭക്തി വലിയ ആദായ മാർഗമാണ്. അങ്ങനത്തെ ഒരു സിസ്റ്റം ആക്കിയിട്ട് യാതൊരു കാര്യമില്ല. ഈ ലോകത്തിൽ നമുക്ക് കിട്ടുന്ന ഓരോ ആദായവും നിലനിൽക്കത്തില്ല. ഈ ലോകത്തിലെ ആദായങ്ങളെല്ലാം നമ്മൾ കൺവേർട്ട് ചെയ്ത് സ്പിരിച്വൽ വെൽത്ത് ആക്കി മാറ്റും. അല്ല എങ്കിൽ നമ്മൾ ചെയ്യുന്ന ഫൂളിഷ്നെസ്. ഇപ്പൊ പ്രിയ സഹോദരങ്ങളെ, വളരെ സത്യയോടും കൂടെ നമ്മൾ പറഞ്ഞു, ഞാൻ വിശ്വസിച്ച് യേശു ക്രിസ്തു പറയുന്ന ഓരോ വാക്കിനും ഞാൻ ആമേൻ പറയും, ഞാൻ ആമേൻ പറയും. കാരണം ഞാൻ ക്രിസ്തു വിശ്വാസിയാന്നേ, ക്രിസ്തുവിന്റെ അനുഗാമിയാണ് ഞാൻ. അല്ലാണ്ട് യേശു ഒരു കാര്യം പറയും, ഏ അങ്ങനെ ഒന്നും അല്ല, ഞങ്ങൾ ആ സഭ പഠിപ്പിച്ചാൽ അങ്ങനെയല്ല. കുഞ്ഞ നീ വെറും വിട്ടിത്തവറ, വിട്ടിത്തവറ. Follow Jesus Christ, know your denomination. Hallelujah. ഞാൻ നിങ്ങൾ ഒരാളോട് പോലെ എന്നെ വിശ്വസിക്കാൻ പറയുന്നില്ല. നിങ്ങളുടെ കയ്യിലുള്ള ബൈബിൾ വിശ്വസിക്കും. Hallelujah. ബൈബിൾ വിശ്വസിക്കും. എപ്പോഴും ശ്രദ്ധിക്കണം, ബൈബിൾ പരസ്പരം എതിർക്കത്തില്ല. എപ്പോഴും ഒരൊറ്റ ലക്ഷ്യത്തിലേക്ക് ബൈബിൾ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതാ ഇത് മുഴുവൻ ഇതിന്റെ ഉള്ളിൽ മുഴുവൻ നന്മയല്ല, തിന്മയെ വസിക്കുന്നു. ഇത് മനുഷ്യനെ നീതിയിലേക്ക് കൊണ്ടുവരികയില്ല. റോമലേഖനം എട്ടാമത്തെ 3-4 വാക്യങ്ങൾ.
ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായ പ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജടത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ജഡത്തെയല്ല ആത്മാവിനെ അത്രേ അനുസരിച്ചു നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവൃത്തിയാകേണ്ടതിനു തന്നെ.
ശ്രദ്ധിച്ചേ, അപ്പോ ജഡത്താലുള്ള, അതായത് ഈ സംഭവം ജഡത്താലുള്ള, എന്റെ ജഡത്തിൽ ഒരു നന്മയും വസിക്കുന്നില്ല, ജഡത്താലുള്ള ബലഹീനത. അപ്പൊ ജഡത്താൽ ഒരു മനുഷ്യൻ എന്തായി പോയി? ബലഹീനനായി പോയി. ഒന്ന് അവനവനോട് തന്നെ പറഞ്ഞേ, അല്ലെങ്കിൽ അടുത്ത ആളുണ്ടെങ്കിൽ അവരോട് പറഞ്ഞേ, ജഡത്താൽ ഒരു മനുഷ്യൻ ബലഹീനനായി പോയി. അപ്പോ ജഡത്താലുള്ള ബലഹീനത നിമിത്തം എന്ത് കഴിഞ്ഞില്ല? അവിടെ എഴുതിയിരിക്കുന്നു, ന്യായപ്രമാണത്തിന്റെ നീതി നിവൃത്തിയാക്കാൻ കഴിയില്ല. ജഡത്താലുള്ള ബലഹീന നിമിത്തം ഈ ജഡത്തെ ഡിസിപ്ലിൻ ചെയ്ത് ന്യായപ്രമാണം കൊണ്ട് നീതി ഉണ്ടാക്കാൻ വേണ്ടിയാണ് കൊടുത്തത്. പക്ഷെ പറ്റുമോ? ജഡത്താലുള്ള ബലഹീന നിമിത്തം അതിന് കഴിഞ്ഞില്ല. ജഡത്താലുള്ള ബലഹീന നിമിത്തം അതിന് കഴിഞ്ഞില്ല. ഹല്ലേലൂയ. പക്ഷെ വീണ്ടും ജനിച്ചവർക്ക് അത് കഴിയും. വീണ്ടും ജനിച്ചവർക്ക് അവർ പുതിയ സൃഷ്ടിയിൽ ദൈവാത്മാവിന്റെ കീഴിൽ. നമ്മൾ മനുഷ്യർ ബലഹീനൻ, ജഡം ബലമുള്ളവൻ. മനുഷ്യനിലെ പിശാചിന്റെ ഫോഴ്സ ബലമുള്ളവൻ. എന്നാൽ ബലഹീനനും ബലമുള്ളവനും തമ്മിൽ ഗുസ്തി പിടിക്കുക. ഇതുകൊണ്ടാണ് പോലീസ് പറഞ്ഞത്, എനിക്ക് നന്മയെ ആഗ്രഹമുണ്ട്, പക്ഷെ ഞാൻ ആഗ്രഹിക്കാൻ നന്മയല്ല, ആഗ്രഹിക്കാൻ തിന്മയാൻ ചെയ്തു പോകുന്നു. അയ്യോ, എന്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല. അപ്പോ പൗലോസ് ബലഹീനൻ, പൗലോസിന്റെ ഉള്ളിലെ ജഡം ബലമുള്ളവൻ. പൗലോസിനെ തോപ്പിക്കുക. അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്, എന്റെ ആത്മാവിൽ സർവശക്തരായ ദൈവത്തിന്റെ ആത്മാവും വസിക്കുന്നുണ്ട്. എന്തിനാ പുള്ളി വന്നേക്കണെന്ന് അറിയാമോ? എന്നെയും നിങ്ങളെയും ദൈവത്തിന്റെ ആലയമാക്കി മാറ്റാൻ. അങ്ങനെ ഒരറിവ് നമുക്ക് കിട്ടുമ്പോൾ അവിടെ പറയാണ്, അങ്ങനെ ആത്മാവിനാൽ എനിക്ക് ന്യായപ്രമാണത്തിന് സാധിക്കാൻ ഞാൻ ആർക്ക് സാധിച്ചെടുക്കാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? ന്യായപ്രമാണത്തിന് സാധിക്കാൻ ഞാൻ ആർക്ക് സാധിച്ചെടുക്കാൻ പറ്റും. ഈ ഒരറിവ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോ ഇനി നമ്മൾ പുറമേയുള്ള എഴുത്തുകൊണ്ടല്ല നമ്മളെ ഇവനെ നന്നാക്കാൻ പോണേ, പകരം നമ്മൾ ഒരു കാര്യം മനസ്സിലായി, ഇവൻ നന്നാകത്തില്ല, ഇവനെ വേണ്ട എന്നും മനസ്സിലായി. നമ്മൾ ആ പുതിയ സൃഷ്ടിയിലെ ദൈവത്തിന്റെ ആത്മാവ്, പ്രൊജക്ട് മാനേജർ അകത്ത് വന്നിട്ടുണ്ട്, ദേവാലയം പണിയുന്ന പ്രൊജക്ട് മാനേജർ, ആ ദൈവത്തിന്റെ ആത്മാവിനാൽ ഇവനെ അങ്ങ് എടുത്തു കളയുക, ഇവനെ അങ്ങ് എടുത്തു കളയുക, ജഡത്തെ അങ്ങ് മരിപ്പിക്കുക. അവനെ നന്നാക്കാൻ നോക്കുന്ന പരിപാടിയില്ല, അവനെ എടുത്ത് കളയുക. ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവർത്തികളെ നന്നാക്കുന്നുവെങ്കിലല്ല, ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവർത്തികളെ നിഗ്രഹിക്കുന്നുവെങ്കിൽ അവനെ ഒഴിവാക്കുകയാണ്, പഴയ മനുഷ്യനെ ഒഴിവാക്കുകയാണ്, നന്നാക്കുകയല്ല, ഒഴിവാക്കുക. ഹല്ലേലൂയ. ഈ ഒരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ വേണം, തിരിച്ചറിവ്. അപ്പൊ ഈ സത്യം നാം അറിയും പക്ഷത്തിൽ നമ്മളെയൊക്കെ സ്വതന്ത്രമാക്കുക. അല്ലെങ്കിൽ നമ്മൾ പഴയവരെ നന്നാക്കാൻ നോക്കി, നന്നാക്കാൻ നോക്കി, നന്നാക്കാൻ നോക്കി, ജീവിതകാലം മുഴുവൻ സമയം കളഞ്ഞുകൊണ്ടിരിക്കും. അവനെ നന്നാവും? നന്നാവത്തില്ല. ഒതുക്കാനേ പറ്റുള്ളൂ, അവനെ നന്നാക്കാൻ പറ്റില്ല. അവനെ എത്ര ഒതുങ്ങിയാലും, ഞാൻ പണ്ട് കേട്ടിട്ടുണ്ട്, എന്റെ അപ്പനാണോ അമ്മയാണോ എവിടെയെങ്കിലും കല്യാണത്തിനോ സാരി എടുക്കാനായിട്ട് എവിടെയോ പോയി, ബോംബെയിലോ എന്തോ പോയിട്ടിങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പട്ട് സാരിയുടെ കേന്ദ്രം അങ്ങനെ. അവര് പറഞ്ഞ പട്ട് സാരി ഉണ്ടല്ലോ, വലിയ പട്ട് സാരി, നമ്മൾ കണ്ടിട്ടില്ലേ സഹോദരിമാരൊക്കെ നീളത്തിൽ എടുത്തിറങ്ങണേ. ആ ഒരു സംഭവം അവർ ഒതുക്കി ഒരു തീപ്പെട്ടിയുടെ ഉള്ളിലാകുന്നു, തീപ്പെട്ടിയുടെ ഉള്ളിൽ കൊച്ചു ബോക്സുകൾ, ഈ വലിയ നമ്മുടെ തീപ്പെട്ടി കണ്ടിട്ടില്ലേ, വലിയ തീപ്പെട്ടി കണ്ടിട്ടില്ലേ, അതിന്റെ ഞാൻ ചിന്തിക്കുന്നത് അതാണ്, അതിന്റെ ഉള്ളിലാക്കി ഒതുക്ക് ഒതുക്കി അത്ര പെർഫെക്റ്റ് ആയിട്ട് പാക്ക് ചെയ്യും. ഇതേപോലെ നമുക്ക് ഈ ദൈവനെ കുറെയൊക്കെ ഒതുക്കാൻ പറ്റും, പക്ഷെ ആ തീപ്പെട്ടി പോലെയുള്ള സംഭവം തുറന്നു കഴിഞ്ഞാൽ ആ സാരിയൊന്നും അഞ്ചോ നീളത്തിലങ്ങ് നീണ്ടു പോകും. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇതേപോലെ തന്നെ ഇതിന്റെ ഉള്ളിലെ ജഡത്തിന്റെ സംഭവം തുറന്നാലുണ്ടല്ലോ, നമ്മൾ ചിന്തിക്കും, എന്റെ എന്റെ പെണ്ണെ, അയ്യോ എന്റെ സഹോദര, നിങ്ങൾ തന്നെ ആയിരുന്നു ഇത്, എന്തൊക്കെയാ നിങ്ങൾ പറഞ്ഞു, ഒരാഴ്ച കഴിഞ്ഞിട്ട് കഴിക്കാൻ പറ്റുള്ളൂ, എന്തൊക്കെയാ നിങ്ങൾ പറഞ്ഞു, ഇതൊക്കെ എവിടുന്ന വന്നേ. അപ്പോഴാണ് മനസ്സിലാവുന്നത് എന്റെ ഉള്ളിൽ ഈ സംഭവം മുഴുവൻ ഉണ്ടായെന്നുള്ളത്. അത്രൊന്നുമല്ല, കിടക്കുന്നുള്ള അതിന്റെ അകത്ത് കർത്താവ് യേശു പറഞ്ഞ കേട്ടിട്ടില്ലേ, ഹൃദയം സകല തിന്മയും നിറഞ്ഞത്. ഒരു മനുഷ്യന്റെ ഉള്ളിൽ വ്യഭിചാരം, അശുദ്ധി, ദുർചിന്ത, ദുർമോഹം, കൊലപാതകം, ഇതെല്ലാം അടിച്ചു കിടക്ക അതിന്റെ ഉള്ളില്. അപ്പൊ ഇവനെ ഒതുക്കി നിർത്തുന്ന പരിപാടിയാണ് ഇത്ര നേരം. പക്ഷെ ഈ ഇനിയുള്ള കാലങ്ങളിൽ അങ്ങനെയല്ല നമ്മൾ വേണ്ടത്. ഇതാ നമ്മൾ വേണ്ടത് ആത്മാവിനാൽ, പുതിയ സൃഷ്ടിയിലെ ദൈവത്തിന്റെ ആത്മാവിനാൽ ഇവനെ അങ്ങ് ഒഴിവാക്കണം. അപ്പൊ എന്ത് സംഭവിക്കും? ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ ആ ദൈവനീതിയിൽ നമ്മളെ കൊണ്ടുവരുവാനായിട്ട് കഴിയും. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്, അതിന്റെ രണ്ടാം വാക്യം, ജീവന്റെ ആത്മാവിന്റെ പ്രമാണം. ആത്മാവിന്റെ പ്രമാണം അത് ജീവൻ തരുന്നതാണ്, ആത്മാവിന്റെ പ്രമാണം. മറ്റേ ജീവൻ തരില്ല, ന്യായപ്രമാണ അല്ല, ഈ ആത്മാവിന്റെ പ്രമാണം ജീവൻ തരും. ന്യായപ്രമാണത്തിന് കഴിഞ്ഞില്ല, ആത്മാവിന്റെ പ്രമാണം ജീവൻ തരും. അത് എന്ത് ചെയ്യും? എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന്, ഇവിടെ എന്താ കിടക്കണേ, പാപത്തിന്റെ ശമ്പളം മരണം, ഇതിലുള്ള നിറച്ച് പാപം, പാപത്തിന്റെ ശമ്പളം മരണം, പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തയേശു സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. സ്വാതന്ത്ര്യം വരുത്തി, ഇത്രയും നാൾ ഞാൻ എന്റെ ബന്ധനത്തിലായിരുന്നു, ഇപ്പൊ എനിക്ക് സ്വാതന്ത്ര്യം വന്നു. ഇത് അറിയുമ്പോ തന്നെ സ്വാതന്ത്ര്യമായി, ഇത് അറിയുമ്പോ തന്നെ സ്വാതന്ത്ര്യമായി. കാരണം എനിക്ക് ഇതിൽ നിന്ന് സ്വാതന്ത്ര്യം വരുത്തി, ഇതിൽ നിന്ന് സ്വാതന്ത്ര്യം വരുത്തി. ഇത് മൊത്തം ഡിസിപ്ലിൻ ചെയ്യുന്ന കാര്യമാണ് നടന്നുകൊണ്ടിരുന്നത്. ഇതാ നമ്മള് നിങ്ങൾ കണ്ടിട്ടുണ്ടോ, നിങ്ങൾക്ക് മനസ്സിന്റെ ഡിസിപ്ലിൻ പെട്ടെന്ന് മനസ്സിലാകത്തില്ലെങ്കിൽ ശരീരത്തിന്റെ ഡിസിപ്ലിൻ പറയാം. അതായത് ഒരാളോട് ചെയ്യരുത് 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 എന്ന് പറഞ്ഞു, തിന്മ ചെയ്യരുത് ചെയ്യരുത് ചെയ്യരുത്, അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടും ഈ വ്യക്തി അത് ചെയ്തു. പിന്നെ എന്നാ ചെയ്യും, ഈ വ്യക്തി അത് ചെയ്തു കഴിയുമ്പോൾ ആ വ്യക്തിയുടെ മനസ്സിലെ ചിന്തകളെ അദ്ദേഹത്തിന് ഡിസിപ്ലിൻ ചെയ്യാൻ കഴിയാഞ്ഞത് കൊണ്ടാണ് അത് ചെയ്തത്. അതിന്റെ അർത്ഥം മനസ്സിലെ ചിന്തകളെ ജയിലിലിടാൻ അദ്ദേഹത്തിന് പറ്റിയില്ല, ഡിസിപ്ലിൻ ചെയ്യാൻ അദ്ദേഹത്തിന് പറ്റിയില്ല. അതുകൊണ്ടാണ് ജയിലിലിട്ടത്, സോറി, അതുകൊണ്ടാണ് ആ അനുസരണക്കേട് കാണിച്ചത്. പിന്നെ അടുത്തത് ഗവൺമെന്റ് എന്നാ ചെയ്യും, നിന്റെ ചിന്തകളെ നിനക്ക് ഡിസിപ്ലിൻ ചെയ്യാൻ പറ്റിയില്ല, അതുകൊണ്ട് നീ ഇങ്ങനെ ചെയ്തു, സമൂഹത്തിന് നീ ഒരു ഉപദ്രവമായി മാറി. ഒരു കാര്യം ചെയ്യ, ആ വ്യക്തിയുടെ കയ്യില് വിലം കിട്ടും, വാ പോര്. എന്നിട്ട് ഉണ്ടായി, ഇതുവരെ നിന്റെ മനസ്സിനെ മനസ്സിലെ ചിന്തകളെ ലോക്കപ്പിലിടാനാണ് ഞാൻ പറഞ്ഞത്. നിയമത്തിലൂടെ നിനക്ക് മനസ്സിലെ ചിന്തകളെ ലോക്കപ്പിലിടാൻ പറ്റിയില്ലല്ലോ, അതുകൊണ്ട് നിന്നെ നിന്റെ ശരീരത്തെ ലോക്കപ്പിലം കിട്ടും, ശരീരത്തെ കൊണ്ടുപോയി ആ ജയിലിന്റെ ഉള്ളിൽ കിടും. അപ്പൊ എന്ത് ചെയ്യും? പിന്നെ ഈ വ്യക്തി കണ്ട, ഈ വ്യക്തി ഏതെങ്കിലും സമൂഹത്തിൽ ആർക്കും ഉപദ്രവം ഉണ്ടോ? ഒരു ഉപദ്രവവും ഇല്ല, ഒരു ഉപദ്രവവും ഇല്ല, കണ്ടോ? എന്നാൽ അതിനു മുമ്പ് നമ്മുടെ ചിന്തകളെ ലോക്കപ്പിലിട്ടായിരുന്നെങ്കിലോ? അപ്പൊ ചിന്തകളെ ലോക്കപ്പിലിടാനുള്ള ലോക്കപ്പ് സംവിധാനമാണ് ന്യായപ്രമാണം, ലോ നിയമങ്ങൾ. അതിനും പറ്റിയില്ല എങ്കിൽ പിന്നെ ശരീരത്തിൽ ശരീരത്തെ ലോക്കപ്പിലിടണം. ഒരിക്കല് എന്റെ ജോലിയുമായുള്ള ബന്ധത്തില് ഞാന് ഒരു ജയിലില് അവിടെ ഒരു മിഷൻ തകരാറിലാണ് എന്ന് പറഞ്ഞു. തുടർന്ന് ഞാൻ അവിടെ കടന്നു നിന്നു, അങ്ങനൊരു അവിടെ കടന്നു നിന്ന് ആ മിഷനൊക്കെ ചെക്ക് ചെയ്തു. അപ്പൊ ഞാൻ മിഷൻ ചെക്ക് ചെയ്തപ്പോ ഓഫീസറുടെ റൂമിലേ ഇരിക്കണേ, ഓഫീസർ റൂമിലേ ഇരിക്കണേ. അപ്പൊ ഞാൻ അതിലേക്ക് കയറുമ്പോ ജയിലിന്റെ മുമ്പിൽ കൂടിയാണ് ഞാൻ കയറുന്നത്. അപ്പൊ ഞാൻ നോക്കുമ്പോ പകൽമാന്യന്മാരായ പലരും ദേഹത്തെ അകത്ത് കിടന്നു നോക്കിയപ്പോ, കാരണം വലിയ ഫോർ വീൽ ഡ്രൈവിലൊക്കെ നടക്കുന്ന ആളാണ്, പക്ഷെ ദേഹം കിടക്കുന്ന അകത്ത്. പക്ഷെ എനിക്ക് അതിശയം ഒന്ന് സംസാരിക്കാൻ പറ്റുമോ, ദൂരെ ഇരുന്നല്ലേ. ഞാനങ്ങ് അതിശയിച്ചു, ഞാൻ അവിടുന്ന് തന്നെ ആ ഓഫീസറുടെ റൂമിലേക്ക് കയറിപ്പോയി. പിന്നെ എന്റെ ഹൃദയത്തിൽ ആ ചിന്തകൾ ഇപ്പോഴും മാറിയിട്ടില്ല, കാരണം പുറമേയൊക്കെ ഭയങ്കര മാന്യന്മാരാ, പക്ഷെ അകത്ത് കയറി കിടക്കുക. ഞാൻ മനസ്സിലായത് എന്തോ ചെക്ക് കേസോ എന്തോ വിഷയമാണെന്ന് തോന്നുന്നു അയാളുടെ അകത്ത് കയറി കിടന്ന്. അപ്പൊ പ്രിയ സഹോദരൻ, എനിക്ക് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, പുറത്തെ നിയമങ്ങളെ നമ്മുടെ ചിന്തകളെ നമ്മൾ ഡിസിപ്ലിൻ ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിൽ നമ്മുടെ ശരീരത്തെ കൊണ്ടുപോയി ലോക്കപ്പിലിടും. അപ്പോ ഇതാ ഇതേപോലെ തന്നെ നമ്മളെ എല്ലാവരെയും ഇട്ട ലോക്കപ്പാണ് ലോകം, നമ്മളെ എല്ലാവരെയും ഇട്ട അദൃശ്യമായ ലോക്കപ്പാണ് ലോകം എന്ന് പറഞ്ഞേ, നമ്മളെ എല്ലാവരെയും ഇട്ട അദൃശ്യമായ ലോക്കപ്പാണ് ലോകം. അപ്പോ ഒരുവൻ ഭൂമിയിലെ ഒരു ജയിലിൽ കിടക്കുക, അവന് ആ ജയിലിൽ നിന്ന് വെളിയിൽ ഇറങ്ങാൻ പറ്റുമോ? നാല് ചുമരിന്റെ അടുത്ത് കിടന്ന് കളിക്കുക എന്നല്ലാതെ ഇടയ്ക്കിടയ്ക്ക് അഴി നോക്കി ഇങ്ങനെ വെളിയിലേക്ക് ഇരിക്കുക അല്ലേ? പലപ്പോഴും ദൈവവചനം പ്രസംഗിക്കുന്നത് ഇങ്ങനെ അഴിക്കൂടി നമുക്ക് നോക്കി നിൽക്കാം. അയ്യോ, ഉയരത്തിലുള്ളത് ചിന്തിക്കേ, ഉയരത്തിലുള്ളത് ചിന്തിക്ക്, ഉയരത്തിലേക്ക് പോ ദേവദാസനെ, എനിക്ക് പറ്റുന്നില്ലല്ലോ ദേവദാസനെ, അഴി പിടിച്ചോണ്ട് നിൽക്കുക, എനിക്ക് പോകാൻ പറ്റുന്നില്ലല്ലോ. എല്ലാവരുടെയും ബ്രദറെ ഉയരത്തിലുള്ള ചിന്തിക്കാനൊക്കെ പറഞ്ഞു, ഞങ്ങൾക്ക് പറ്റുന്നില്ലോ ബ്രദറെ, അഴി പിടിച്ചോണ്ടിരിക്കുക. ഇറ്റ്സ് എ സ്പിരിച്വൽ ലോക്കപ്പ് കുഞ്ഞേ. ആദത്തിൽ നമ്മൾ അവിടെ ബന്ധിച്ചു കഴിഞ്ഞു, ലോകം എന്ന സ്പിരിച്വൽ ലോക്കപ്പ് നമ്മളെ ബന്ധിച്ചു കഴിഞ്ഞു. ഒരു സന്തോഷ വാർത്തയുണ്ട് അറിയോ, 2000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ അരുമകാന്തൻ വന്നിട്ട് ആ ജയില് തുറന്നു എന്നുള്ള കാര്യം മകനെ മാളെ നിനക്കറിയോ? ജയില് തുറന്നു എന്നുള്ള കാര്യം നിനക്കറിയോ? ഇതറിയണം. ഈ അറിവാണ് നമ്മൾ സ്വതന്ത്രമാക്കുന്നത്. ജയില് തുറന്നു എന്നുള്ള കാര്യം അറിയാമോ? ജയില് തുറന്നു. നമ്മുടെ സോളിന്റെ ജയില്, നമ്മളെ ബന്ധിച്ചിരുന്ന ജയില് തുറന്നു. ഇതുകൊണ്ടാ ഗലാത്തി ലേഖനം 1:3 പറയുന്നത്, പിതാവായ ദൈവത്തിങ്കൽ നിന്നും നമ്മുടെ ദൈവവും പിതാവുമായവന്റെ ഇഷ്ടപ്രകാരം ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നിന്ന്, അതായത് ലോകം ദുഷ്ടൻ വായന സർവ്വലോകം ദുഷ്ടന്റെ കീഴിൽ കിടക്കുന്നു, ഇപ്പോഴത്തെ ദുഷ്ടലോകത്ത് നമ്മളെ വിടുവിക്കേണ്ടതിന്. അതിന്റെ അർത്ഥം നമ്മളുടെ സോൾ അവിടെ കുടുങ്ങി കിടക്കുമായിരുന്നു, ആ ജയിലിൽ കിടക്കുവാണ്, പോകാൻ പറ്റുന്നില്ല. ഇതുകൊണ്ടാണ് മകനെ മകളെ നിനക്ക് ഉയരത്തോടെ ചിന്തിക്കാൻ പറ്റാത്തത്. പ്രസംഗിക്കാൻ പറ്റും, പക്ഷെ അങ്ങോട്ടേക്ക് കയറി പോകാൻ പറ്റില്ല. ജീവന്റെ മണ്ഡലത്തിലേക്ക് കയറി പോകാൻ പറ്റത്തില്ല. ജീവന്റെ മണ്ഡലത്തിലേക്ക് കയറിപ്പോയാ പിന്നെ നീ ആള് മാറും. ഇത് അവിടെ പറയാണ്, വിടുവിക്കേണ്ടതിന് നമ്മുടെ പാപങ്ങൾ നിമിത്തം തന്നെത്താൻ കാൽവരിയിൽ ഏൽപ്പിച്ചു കൊടുത്തു. ആര്? കർത്താവായ യേശു ക്രിസ്തു. ഹല്ലേലൂയ. എന്തിനാ നമ്മളെ സ്വതന്ത്രമാക്കാൻ? യേശു ആ ലോകമെന്ന ജയിലിന്റെ വാതിൽ തുറന്നു. എന്നിട്ട് യേശു പറഞ്ഞു, ഫോളോ മീ, എന്നെ അനുഗമിക്കേ. ആ വാതിൽ തുറന്നപ്പോ, ആ തുറന്ന ആ സമയമാണ് നമ്മൾ ക്രിസ്തുവിൽ പുതിയ സൃഷ്ടികളായത്. ക്രിസ്തുവിൽ പുതിയ സൃഷ്ടികളായത് അപ്പോഴാണ്. പക്ഷെ വീണ്ടും ജനിച്ചില്ലായിരുന്നു, വീണ്ടും ജനിച്ചില്ല. 2000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മളെ ക്രിസ്തുവിൽ പുതിയ സൃഷ്ടികളാക്കി കാൽവരി ക്രൂശിൽ വെച്ച്. പക്ഷെ കഴിഞ്ഞ ഏതാനും നാളുകൾക്ക് മുമ്പ് ഏതോ ഒരു ദൈവദാസി, ഒരു ദൈവദാസി, ഒരു സഹോദരൻ, ഒരു സഹോദരി തങ്ങളോട് കടന്നു വന്ന് പറഞ്ഞു, യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ നിവർത്തിച്ച ഈ കാര്യം പറഞ്ഞപ്പോ, ആ യേശു രക്ഷകനായി സ്വീകരിച്ചപ്പോ, ആ സൃഷ്ടിപ്പിൽ നീ വീണ്ടും ജനിച്ചു. ആ സൃഷ്ടിപ്പിൽ നീ വീണ്ടും ജനിച്ചു. ആ വീണ്ടും ജനിച്ച വ്യക്തി ഈ ജയിലിന്റെ ഉള്ളിലല്ല, ആ വീണ്ടും ജനിച്ച വ്യക്തി അവ പുതിയ സൃഷ്ടിയാണ്. പക്ഷെ അപ്പോഴും നമ്മുടെ ദേഹി ജയിലിനുള്ളിൽ കിടക്കാം. ദേഹി ജയിലിനുള്ളിൽ കിടക്കേണ്ട കാരണം എന്താണ് സംഭവിച്ചതെന്ന് ദേഹിക്ക് അറിയത്തില്ല. സത്യം എന്താ സംഭവിച്ചത് ദേഹിക്ക് അറിയത്തില്ല. ജയിലിന്റെ വാതിൽ, ലോകമെന്ന ജയിലിന്റെ വാതിൽ തുറന്നു കിടക്കുകയാണ്. നേരത്തെ അടഞ്ഞു കിടന്നിരുന്നു പഴയ നിയമകാലത്ത്, കാൽവരി ക്രൂശ് ഓടിയാണ് അത് തുറന്നു എന്നുള്ള കാര്യം ദേഹിക്ക് അറിയത്തില്ല. ഇപ്പോൾ മനസ്സിലാക്കിക്കോ, അത് തുറന്നു കിടക്കുകയാണെന്ന് മനസ്സിലാക്കിക്കോ. ആ തുറന്ന നാഥനോട് പറഞ്ഞു, ഫോളോ മീ, ഫോളോ മീ, എന്നെ പിന്തുടർ, എന്നെ പിന്തുടർ. ഇനിയും ജയിലിനകത്ത് നിൽക്കല്ലേ ദേഹി, മനുഷ്യ മനുഷ്യ മനുഷ്യ, ഇനിയും ജയിലിന്റെ അകത്ത് നിൽക്കല്ലേ. നിന്റെ ആത്മാവ് വീണ്ടും ജനിച്ച സ്വർഗീയ മണ്ഡലത്തിലേക്ക് ദേഹി എന്നെ അനുഗമിച്ച് പുറ കടന്നു പോരെ. അപ്പിൻപിലുള്ളതിനെ മറക്ക്, മുൻപിലുള്ള ലക്ഷ്യമാക്കി യാത്രയാക്, യാത്രയാക്. പ്രിയമകനെ പ്രിയമകളെ, അതിനായി കുഞ്ഞെ നീ ഒരുങ്ങുന്നോ? അതോ ജയിലിന്റെ ഉള്ളിൽ കിടന്നുകൊണ്ട് ഇവനെ നന്നാക്കാനുള്ള പരിപാടിയാണോ, ഇവനെ നന്നാക്കാനുള്ള പരിപാടിയാണോ ചുമ്മാ വ്യർത്ഥമായി സമയം കളയുന്നത് വിട്ടിട്ട്? ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, നീ ഇന്നൊരു പുതിയ സൃഷ്ടിയാണ്, അവിടെ നീ വീണ്ടും ജനിച്ചു. ആ വീണ്ടും ജനിച്ച വ്യക്തിയെ ഇനി പുറത്തെടുത്താൽ മാത്രം മതി, മറ നീക്കി പുറത്തെടുക്കുക, അത് മാത്രം മതി. അവനിൽ തിന്മയൊന്നുമില്ല, അവൻ ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യന്. അവന്റെ പേരാണ് ദൈവപുത്രൻ, അവനാണ് ക്രിസ്തുവിന്റെ ഉള്ളിലുള്ളത്. ഹല്ലേലൂയ. ആ പഴയ ആ മനുഷ്യനെ തകർത്ത്, ആ സഹന മനോഭാവം ആയുധമായി ധരിച്ച് അവനെ തകർത്ത് പുതിയവനെ വെളിയിലെടുക്കുക മാത്രം ചെയ്യുക. കുഞ്ഞെ, ദൈവപുത്രൻ നിന്നിലൂടെ വെളിപ്പെടുന്നത് കാണാം. അത് കാണുമ്പോ അപ്പൻ എന്ത് സന്തോഷമായിരിക്കുന്ന അറിയാമോ? സർവസൃഷ്ടികൾക്ക് എന്ത് സന്തോഷമാണെന്ന് അറിയാമോ? അവരെല്ലാം ഈറ്റുന്നതോടെ കാത്തിരിക്കുകയാണ്, കാത്തിരിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പൊ ഈ രണ്ട് പ്രധാന അറിവുകൾ നമ്മൾ അറിഞ്ഞു. രണ്ടിലധികം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി. പക്ഷെ പ്രത്യേകിച്ച് രണ്ട് അറിവുകൾ മനസ്സിലാക്കുക. എന്റെ പഴയ മനുഷ്യൻ, അവനെ എനിക്ക് നന്നാക്കിയെടുക്കാൻ പറ്റില്ല. അവനെ ഡിസിപ്ലിൻ ചെയ്യാം, അവനെ അച്ചടക്കമുള്ള, അവനെ ഒതുക്കാൻ പറ്റും. എങ്ങനെ? ശിക്ഷണ നടപടികൾ, നിയമങ്ങൾ കൊണ്ട് അവൻ നന്നാകില്ല. സാഹചര്യങ്ങൾ വന്നാൽ, അനുകൂല സാഹചര്യം വന്നാൽ അവൻ ഉടനെ അകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങും. അകത്ത് ജഡത്തിന്റെ വാക്കുകൾ ഒക്കെ നിറഞ്ഞിരിക്കുക, ചിന്തകൾ നിറഞ്ഞിരിക്കും. ജഡം ജഡത്തെ ജനിപ്പിക്കും. വേറൊരാളുടെ ജഡത്തിന്റെ വാക്ക് നമ്മുടെ അകത്തുള്ള ജഡത്തിന്റെ വാക്കിനെ ജനിപ്പിക്കും. എന്നാൽ അത് ജനിക്കാതിരിക്കണ നിയമങ്ങൾ കൊണ്ട് ഒതുക്കി നിർത്തി ഒതുക്കി നിർത്തി ശിക്ഷണ നടപടികൾ കൊണ്ട് ഒതുക്കി നിർത്തി. ചില നാട്ടില് ആളുകൾ ഗവൺമെന്റിനെ കുറിച്ച് ഒന്നും പറയത്തില്ല, എത്ര തെന്മയായി എത്ര ഇന്ത്യ ചെയ്താൽ ഒന്നും പറയില്ല, കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അതിശക്തമായ നിയമ നടപടി. അപ്പോ എന്നാൽ ഇന്ത്യ പോലെയുള്ള ജനാധിപത്യ നാട്ടിൽ അങ്ങനെയല്ല, ആളുകൾക്ക് സംസാരിക്കാൻ സ്വാതന്ത്ര്യം. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇതാ ഒതുക്കി നിർത്തുക, ശിക്ഷണ നടപടികൾ കൊണ്ട് നിയമങ്ങൾ കൊണ്ട് ഒതുക്കി നിർത്തുക. അപ്പോ അത് ഒന്ന് അവന് നന്നാക്കാൻ പറ്റില്ല. എന്നാൽ പുതിയ സൃഷ്ടിയായ ഞാൻ, ആ ക്രിസ്തുവുള്ള പുതിയ മനുഷ്യൻ, അവനെ നന്നാക്കേണ്ട ഒരാവശ്യവും ഇല്ല. അവനെ വെളിപ്പെടുത്തിയാൽ മാത്രം, വെളിപ്പെടുത്തിയാൽ മാത്രം. വെളിപ്പെടുത്തണമെങ്കിൽ എന്ത് വേണം? കർത്താവ് പറഞ്ഞ പ്രിൻസിപ്പിൾ, ഗോതമ്പ് മണി നിലത്ത് വിളിച്ചാകണം. നമ്മുടെ പഴയ മനുഷ്യന്റെ ജീവിതമല്ല ഇനി നാം ജീവിക്കേണ്ടത്. അവൻ ലോകം നേടാൻ ഓടുന്നു, ആ ജീവിതമല്ല ഇനി നാം ജീവിക്കേണ്ടത്. പകരം ദൈവരാജ്യം നേടുക നമ്മൾ ഓടുക. അതെങ്ങനെ ഓടണം? ക്രിസ്തുവിനെ അനുഗമിച്ച് ഓടുക. ചുമ്മാ നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടൊന്നും നമുക്ക് നേടാൻ കഴിയത്തില്ല. ക്രിസ്തുവിന്റെ ഒരവയവമായി നാം മാറുവാനായിട്ട് ഇടയാകും. അങ്ങനെ നമ്മുടെ ഈ ചെറിയ ജീവിതം പ്രോഫിറ്റ് ഉള്ള ലാഭകരമായ ഒരു ജീവിതമാക്കി മാറ്റുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ സഹായിക്കും. നമ്മുടെ കണ്ണിലെ അടയ്ക്ക കേട്ട വചനത്തിന്റെ മുമ്പാണ് നമുക്ക് നമ്മളെ തന്നെ ന്യായപ്രമാണം കൊണ്ട് ഒരുവനും നീതീകരിക്കപ്പെടുന്നില്ല. കാരണം ജഡത്താലുള്ള ബലഹീനത ന്യായപ്രമാണത്തിന് അത് സാധിച്ചില്ല എന്ന് ദൈവത്തിന്റെ വചനം പറയും. എന്നാൽ ആത്മാവിന്റെ പ്രമാണത്തിൽ ന്യായപ്രമാണത്തിന്റെ നീതി മനുഷ്യന് ചെയ്തെടുക്കാൻ പറ്റും എന്ന് ദൈവത്തിന്റെ വചനം പറയും. അങ്ങനെ ക്രിസ്തയേശുവിലുള്ള ഒരു മനുഷ്യനെ ദൈവം സകല മേഖലകളിലും ആത്മാവിന്റെ നിയമത്തിലൂടെ ജയ ഉത്സവമായി നടത്തി. നമ്മുടെ ജഡത്തിൽ ഒരു നന്മയും വസിക്കുന്നില്ല, അതിനെ ഒഴിവാക്കുക. ആത്മാവിനെ ജഡത്തിന്റെ പ്രവൃത്തിയിലെ നിഗ്രഹിക്കുക. ഈ നാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മുമ്പിൽ വരുന്ന പ്രാക്ടിക്കൽ പ്രാവർത്തികമായ അവസരങ്ങൾ ദൈവം എന്റെ ജീവിതത്തിൽ തന്നിട്ടുള്ള അവസരങ്ങളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, ജഡത്തെ നിഗ്രഹിക്കാനുള്ള അവസരങ്ങളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു വ്യക്തി എന്റെ ജീവിത പങ്കാളിയാകട്ടെ, അപ്പനാകട്ടെ, അമ്മയാകട്ടെ, മക്കളാകട്ടെ, ചുറ്റുപാടുമുള്ളവരാകട്ടെ, ജഡത്തിന്റെ വാക്കുകൾ എന്നിലൊക്കെ പറയുമ്പോൾ, എന്നോട് പറയുമ്പോൾ എന്റെ അകത്തുനിന്ന് ജഡത്തിന്റെ വാക്കുകൾ ഉത്ഭവിക്കും. ആ ജഡത്തിന്റെ വാക്കുകളെ എന്റെ അകത്തുനിന്ന് പുറത്തേക്ക് വന്നത് ആത്മാവിന്റെ വചനത്തിന്റെ ചിന്തകളാണ്. അതിനെ ഉപയോഗിക്കാതെ ആ വചനത്തിന്റെ ചിന്തകൾ അതിനെ നിർവീര്യമാക്കുവാൻ നാം പഠിക്കണം, നിർവീര്യമാക്കുവാൻ പഠിക്കണം. അങ്ങനെ ആ പഴയ മനുഷ്യനെ ബലഹീനനാക്കണം, അവനെ ഒഴിവാക്കണം. ജഡത്തിന്റെ പ്രവൃത്തികൾ, ആ വ്യക്തി ജനികമായി എന്നോട് പ്രവർത്തിച്ചു, നമ്മുടെ അകത്ത് ഓട്ടോമാറ്റിക് ജഡത്തിന്റെ പ്രവൃത്തിയെ ഉത്ഭവിപ്പിക്കും. ആ പ്രവൃത്തി വെളിപ്പെടുമ്പോൾ തന്നെ ആത്മാവിന്റെ ചിന്തകളാൽ ആ പ്രവൃത്തിയെ നിർവീര്യമാക്കണം, അതിനെ ഒഴിവാക്കണം. ഡേ ബൈ ഡേ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ആ ഗോതമ്പ് മണിയുടെ പുറം തകരുന്നത് പോലെ നമ്മുടെ പഴയ മനുഷ്യൻ തകരുക. ഗോതമ്പ് മണിയുടെ പുറം തകർന്നാൽ അകത്തുനിന്ന് ജീവൻ വെളിപ്പെടും, മറ്റൊരു ചെടി അതിൽ നിന്ന്, ഗോതമ്പ് ചെടി അതിൽ നിന്ന് പുറപ്പെടും. ഇതേപോലെ തന്നെ പഴയ മനുഷ്യൻ തകരുമ്പോൾ നമ്മുടെ അകത്തുനിന്നുള്ള പുതിയ മനുഷ്യൻ വെളിപ്പെടാം. ഇതാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ ആ കോറ്, അല്ലെങ്കിൽ മർമ്മം. ഇത് നമ്മുടെ ജീവിതത്തിൽ നടക്കണം. അതിനാ കഴിഞ്ഞ നാളുകളിൽ ഇതറിയാതെ, ഈ സത്യം അറിയാതെ ആ പഴയ മനുഷ്യനെ തന്നെ അച്ചടക്കി നിർത്താൻ, ഡിസിപ്ലിനിൽ കൊണ്ടുവരാൻ വേണ്ടിയായിരുന്നു അവർ ശ്രമിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ അതല്ല ക്രിസ്തീയ ജീവിതം, അത് ന്യായപ്രമാണ ജീവിതം. ക്രിസ്തീയ ജീവിതം എഫേസ്യ ലേഖനം 4:22 മുതൽ താഴേക്ക് പറയുന്നത് പോലെ, പഴയ മനുഷ്യനെ നിയമങ്ങൾ കൊണ്ട് പണിതെടുക്കുകയല്ല, പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് പുതിയ മനുഷ്യനെ എത്തായിരിക്കാം. ഇതാ അതിനുവേണ്ടി എന്നെ തന്നെ കർത്താവെ ഞാൻ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു എന്ന് ഓരോരുത്തരും ദൈവകരങ്ങളിൽ തങ്ങളെ തന്നെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. ഇത് ഞാനുമായല്ല നിങ്ങൾക്ക് കാര്യം, നിങ്ങളുടെ സൃഷ്ടാവുമായിട്ടാണ് കാര്യം. ക്രിസ്തുവിൽ നിങ്ങളെ പുതിയതായി സൃഷ്ടിക്കുകയും വീണ്ടും ജനിപ്പിക്കുകയും ഒക്കെ ചെയ്തത് ആ പുതിയ ആ സൃഷ്ടാവാണ്. ആ പുതിയ സൃഷ്ടിയിൽ നമുക്ക് പിതാവിന്റെ മുമ്പിൽ, ക്രിസ്തുവിൽ പിതാവിന്റെ മുമ്പിൽ നമുക്ക് കടന്നു വരാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ എന്നെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കും. അങ്ങനെ നമ്മൾ സത്യത്തിനായി നദിയോടെ ഓരോ വ്യക്തികളുടെ ദേശത്തിന്റെ പ്രാർത്ഥിച്ചാണ്. സ്വർഗീയ പിതാവെ, അങ്ങേൽപ്പിച്ച അങ്ങയുടെ കുഞ്ഞാടുകളുമായി അങ്ങയുടെ സന്ധിയിലേക്ക് വരും. അങ്ങ് അടിയനിൽ ജീവിച്ചു, അടിയനിലൂടെ ജീവിച്ചു, അങ്ങയുടെ മക്കളോട് ഇടപെട്ടു. അപ്പ അങ്ങയുടെ ആഗ്രഹം ഒന്ന് മാത്രം, ഈ മക്കൾ ക്രിസ്തുവിൽ അങ്ങനെ അലിഞ്ഞാണ് ദൈവപുത്രന്മാരെ വെളിപ്പാടാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നങ്ങളുടെ വചനത്തിലൂടെ ഞങ്ങൾക്ക് മനസ്സിലാവും. പ്രിയ നല്ല പിതാവ്, അങ്ങ് ഓരോ നിമിഷവും ഞങ്ങൾക്ക് തരുന്ന വചനത്തിനായി നന്ദിയോട്. ഈ വചനത്തിലൂടെ അങ്ങ് ഞങ്ങളെ ദേഹിയെ കാവൽ ചെയ്യുകയും ദേഹിയെ പണിതെടുക്കുകയും ചെയ്യുന്നതിനായി ആദ്യത്തോട് അങ്ങ് പറഞ്ഞു, തോട്ടം കാക്കണം, തോട്ടത്തിൽ വേല ചെയ്യണം. ഇതാ കർത്താവേ, ഞങ്ങൾക്ക് അങ്ങ് ഏൽപ്പിച്ച തോട്ടമായ ദേഹിയെ കാക്കുവാൻ, ദേഹിയിൽ വേല ചെയ്യുവാൻ അങ്ങ് തരുന്ന വചനത്തിനായി നന്ദിയോടെ സ്തുതി. നല്ല പിതാവേ, ഈ മക്കളെ എല്ലാവരെയും ഈ ശബ്ദ കാഴ്ച പരിധിയിൽ ഇപ്പോഴും തുടർന്നു കാണുന്ന എല്ലാ മക്കളെ അങ്ങയുടെ കരങ്ങളിൽ അങ്ങയുടെ നാമത്തിൽ ഒരു അനുഗ്രഹിക്കും. ഒരു കുഞ്ഞു പോലും നഷ്ടപ്പെട്ടു പോകാതെ എല്ലാവരും ദൈവമക്കളായി ചെയ്യാൻ പ്രാപിപ്പനുസ് എന്റെ നാമത്തിൽ ഒരു അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ഇവിടെ സകല ആവശ്യങ്ങളുടെ പേരിൽ അങ്ങ് മഞ്ഞും മഴയുമായി രോഗികളായിരിക്കുന്ന വ്യക്തികളായിരിക്കും ഉണ്ടായി. ഇപ്പോൾ ക്രിസ്തുവിന്റെ സൗഖ്യം അവർ അനുഭവിക്കട്ടെ. യേശുവിന്റെ അടിപ്രായമുള്ള സൗഖ്യം അവർ അനുഭവിക്കട്ടെ. പിതാവേ, ക്രിസ്തുവെ അങ്ങ് തന്ന സമാധാനം ഇവരുടെ മേൽ കൽപ്പിക്കുകയാണ്. സകല മനുഷ്യരെ കവിയുന്ന ദൈവിക സമാധാനത്തെ ഒരു ഹൃദയങ്ങളും നിലവുകളും കാക്കപ്പെടുവാനാകട്ടെ. പ്രത്യേകിച്ച് ദൈവം സംസാരിച്ച പ്രിയ മകനെ നിങ്ങളുടെ കരങ്ങളിൽ ലഭിച്ച പ്രാർത്ഥന. പ്രിയ നല്ല പിതാവ്, അപ്പ കൊടുത്ത നല്ല ചിന്തകൾക്കായി നന്ദിയോടെ അപ്പ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ച പ്രാർത്ഥന. പ്രിയ പിതാവേ, ഈ കൂട്ടത്തിലായിരിക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും ദൈവത്തിന് ശുശ്രൂഷിക്കുന്ന സകലരെയും അങ്ങയുടെ കരങ്ങളിൽ ലഭിച്ചു പ്രാർത്ഥന. എല്ലാവരും കർത്താവ് അങ്ങയുടെ ചിന്തകൾ പ്രാപിച്ച് കർത്താവെ അതിനെ മൾട്ടിപ്ലൈ ചെയ്ത് ഹൃദയങ്ങളിൽ റിപ്ലിനിഷ് ചെയ്ത് കർത്താവെ സകല മനുഷ്യരെയും സ്വർഗരാജ്യമാക്കി മാറ്റുവാൻ ഓരോരുത്തരും ഉപയോഗിച്ച ഈ ജനത്തെ എല്ലാവരും ഞങ്ങളുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നപ്പ ഒരു അനുഗ്രഹമായി വെളിപ്പെടുത്തി, അനുഗ്രഹമായി വെളിപ്പെടുത്തി. മഹത്വമല്ല ഞങ്ങൾ അങ്ങേക്ക് തരുന്നു, മഹത്വമല്ല ഞങ്ങൾ അങ്ങേക്ക് തരുന്നു. അങ്ങയുടെ സാന്നിധ്യം തന്ന് അനുഗ്രഹിച്ചതിനായി നന്ദി, വീണ്ടും ഞങ്ങളുടെ ഉള്ളിൽ ജീവിക്കുന്നതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവ്, പ്രിയ സഹോദരങ്ങളെ, കേട്ട വചനത്തിൽ നിലകൊണ്ടാട്ടെ, ദൈവങ്ങളെ സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. അനുഗ്രഹീതമായ ദിവസങ്ങൾ ദൈവം തരുവാനായിട്ടിടയാകട്ടെ. ആത്മീയ വളർച്ചയുടെ ദിവസങ്ങളായിരിക്കണം ഈ ദിവസങ്ങൾ. ദൈവം കൂട്ടായിരിക്കട്ടെ. എല്ലാ ദേവദാസന്മാർക്കും ദൈവമക്കൾക്കും പ്രത്യേകമായ വന്ദനം.